ദൈവാത്രിമാത്രം. ഈ ഭിത്തിയുടെ മറവിലിരിക്കുന്നവര് ഇവിടെ നീങ്ങിയിരിക്കുക. ഭിത്തി മറഞ്ഞിരിക്കുന്നവര് നേരെ കുറച്ചുകൂടി. ഇത് എല്ലാ ആഴ്ചയും പറയാതെ നിങ്ങൾ ഇങ്ങനെ തന്നെ ഇരിക്കണം. കാരണം പ്രസംഗിക്കുമ്പോൾ ഈ ഭിത്തിയുടെ മറവിലിരിക്കുന്നത് അത്ര നല്ലൊരു പ്രാക്ടീസല്ല. എവിടെ ചെന്ന് ഇവിടെ നിന്നല്ല, എവിടെ ആണെങ്കിലും നമ്മൾ പറയുന്നത് ശ്രദ്ധിച്ചിരിക്കാനായിട്ട് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യണം. ഞാനൊക്കെ മീറ്റിങ്ങിന് പോകുന്ന സമയത്ത് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് പ്രസംഗിക്കുന്നത് വ്യക്തമായിട്ട് കേൾക്കാനായിട്ട് ഏറ്റവും പറ്റുന്ന ഒരു പൊസിഷനാണ് നമ്മൾ നോക്കുന്നത്. അന്നേരം ഈ മറിഞ്ഞിരിക്കുന്ന ഒരു നല്ല രീതിയല്ല. അതുകൊണ്ട് ശ്രദ്ധിച്ചിരിക്കുക. യേശു ക്രിസ്തു എന്തിനു വേണ്ടിയിട്ടാണ് മരിച്ചത് എന്നുള്ളത് ദൈവവചനത്തിലെ പല പല വാക്യങ്ങളിൽ കൂടി ദൈവവചനം വെളിപ്പെടുത്തുന്നുണ്ട്. എന്തൊക്കെയാണെന്ന് പറയാമോ? യേശു ക്രിസ്തു മരിച്ചതിന്റെ, യേശു ക്രിസ്തു തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് ബൈബിൾ പഠിപ്പിക്കുന്നതെന്ന് പറയാമോ? എന്തൊക്കെ കാരണത്തിന് വേണ്ടിയിട്ടാണ്? പല പല കാരണങ്ങളുണ്ട്, അറിയാവുന്നവർക്ക് പറയാം. എന്താ? പാപങ്ങൾക്ക് പ്രായച്ചിത്തമായിട്ട് മരിച്ചു, കറക്റ്റ്. ഇതെല്ലാം ശരിയാണ്. സമൃദ്ധിയായിട്ടുള്ള ജീവൻ ലഭിക്കാനായിട്ട്, പിന്നെ നമ്മുടെ നീതീകരണത്തിനായിട്ട് അവൻ പാപമായി തീർന്നു, നമ്മൾ റൈച്ചസ് ആയി തീർന്നു, നമ്മൾ നീതീകരിക്കപ്പെടാൻ വേണ്ടിയിട്ട്, നമ്മൾ അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടിയിട്ട് അവൻ ക്രൂശിൽ ശാപമായി തീർന്നു അല്ലേ. പിന്നെ വേറെ എന്തെങ്കിലും ഉണ്ടോ? ഏതാ? ക്രിസ്തുവിൽ ഒന്നാക്കാനായിട്ട്, പിന്നെ പരിശുദ്ധാത്മാവിനെ തരാനായിട്ട്. ഇതെല്ലാം ഏകദേശം ഒരേ കാര്യങ്ങൾ തന്നെയാണ്. ഏതാ? ക്രിസ്തുവിൽ ജീവിക്കാൻ, യേശു ക്രിസ്തുവിന് വേണ്ടി ജീവിക്കാൻ. ദൈവത്തിന്റെ ഒരു അൾട്ടിമേറ്റ് പർപ്പസ് ഇതിന്റെ അപ്പുറത്താണ്. അതാണ് നമ്മൾ എഫ് എസ് ലേഖനം അതിന്റെ 5:16 യേശു ക്രിസ്തു എന്തിനാണ്, 5:6 സോറി, എഫ് എസ് ലേഖനം 5:5 അതിന്റെ 5:16 വാക്യം, 26-27 വാക്യം, എഫ് എസ് 5:5 ഇതാണ് ശരിക്കും ദൈവത്തിന്റെ ഒരു അൾട്ടിമേറ്റ് പർപ്പസ് എന്ന് പറയുന്നത്. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, യേശുക്രിസ്തു ദൈവത്തിന്റെ അൾട്ടിമേറ്റ് പർപ്പസ് ഒരു വ്യക്തിയെ സ്വർഗത്തിൽ കൊണ്ടുപോകുക എന്നുള്ളതോ ഒരു വ്യക്തിയെ വിശുദ്ധനാക്കുക എന്നുള്ളതോ അല്ല. അതെല്ലാം ദൈവത്തിന്റെ പദ്ധതിയിലുള്ളതാണെങ്കിലും അൾട്ടിമേറ്റ് ആയിട്ടുള്ള ദൈവത്തിന്റെ പദ്ധതി ദൈവത്തിന്റെ സഭ എന്നുള്ളതാണ്. ആ സഭയെ തനിക്ക് വേണ്ടി, സഭയെ കറ, ചുളുക്കം മുതലായവ ഒന്നുമില്ലാതെ സഭയെ ശുദ്ധയും നിഷ്കളങ്കയുമായി തനിക്ക് വേണ്ടി തേജസ്സോടെ മുൻനിർത്തേണ്ടതിന് തന്നെത്താൻ അവൾക്കു വേണ്ടി യേശു ക്രിസ്തു ക്രൂശിൽ ഏൽപ്പിച്ചു. യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചതിന്റെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള പദ്ധതിയുടെ പൂർത്തീകരണം ദൈവസഭ ഉണ്ടെന്നുള്ളതാണ്, ദൈവസഭ ഇളവുക എന്നുള്ളതാണ്. അത് മാത്രമല്ല, ആ സഭ എങ്ങനെയുള്ള സഭയായിരിക്കണമെന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. സഭയെപ്പറ്റി പറയുമ്പോൾ അവിടെ ഏറ്റവും പ്രധാനമായിട്ട് പറയുന്ന രണ്ട് കാര്യങ്ങളാണ്. അത് കറ, ചുളുക്കം മുതലായവ ഒന്നുമില്ലാതെ സഭയെ ശുദ്ധയും നിഷ്കളങ്കയുമായി തനിക്ക് തന്നെ തേജസ്സോടെ നിർത്തേണ്ടതിന്, ഇംഗ്ലീഷ് പറഞ്ഞാൽ ഗ്ലോറിയസ് ചർച്ച് എന്നാണ്. രണ്ട് കാര്യങ്ങളാണ് സഭയുടെ പ്രത്യേകത. സഭ എത്ര വലിപ്പമുള്ളതെന്നുള്ളത് വിഷയമല്ല, സഭയിൽ എത്ര പണക്കാരുണ്ടെന്നുള്ളത് ഒരു വിഷയമല്ല, സഭയിൽ എത്ര പാവപ്പെട്ടുണ്ടെന്നുള്ളതും വിഷയമല്ല, ഇതൊന്നും വലിയ വിഷയമല്ല. സഭയിൽ പാവപ്പെട്ടവരും പണക്കാരും ഒക്കെ എല്ലാ കാലത്തും കാണാം. ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് സഭ വിശുദ്ധയും നിഷ്കളങ്കയും തേജസ്സുള്ളവളുമായി സഭയെ കാണുമെന്ന് ദൈവാഗ്രഹിക്കും. നിന്റെ തേജസ്സുള്ള ഒരു ദൈവസഭ, വിശുദ്ധയായ ഒരു ദൈവസഭ എന്നുള്ളതാണ് കർത്താവിന്റെ ഉദ്ദേശം. അങ്ങനെ വിശുദ്ധയായ ഒരു ദൈവസഭയെ, ഇല്ലെങ്കിൽ വേറൊരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മണവാട്ടിയെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് തന്റെ പുത്രന് വിശുദ്ധയും കർത്താവിന്റെ തേജസ്സിന്റെ ഗ്ലോറിയുടെ പങ്കുള്ളവരായി, കർത്താവിന്റെ തേജസ്സിന്റെ റിഫ്ലക്ഷൻ ഉള്ളവരായി ഉള്ള ഒരു മണവാട്ടിയെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചത്. യേശു ക്രിസ്തുവിന്റെ സഭയെ പല പല പേരുകളിൽ ദൈവത്തിൽ പരിചയപ്പെടുന്നുണ്ട്. ദൈവത്തിന്റെ മന്ദിരം എന്ന് ദൈവസഭയെ പറ്റി പറയുന്നുണ്ട്. കർത്താവിന്റെ ശരീരം എന്ന് സഭയെ പറ്റി പറയുന്നുണ്ട്. കർത്താവിന്റെ നഗരം എന്ന് വെളിപാട് ഉത്സവത്തിൽ സഭയെ പറ്റി പറയുന്നുണ്ട്. വിശുദ്ധ നഗരം എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് കർത്താവിന്റെ മണവാട്ടി എന്നുള്ള പ്രയോഗമാണ് ഏറ്റവും യോജിക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും പ്രബലമായിട്ടുള്ള പ്രയോഗം. നേരം കർത്താവിന്റെ മണവാട്ടിയായിട്ട് ഇവിടെയെല്ലാം ഒരു വിശുദ്ധി എന്നുള്ളതാണ്, അല്ലെങ്കിൽ തേജസ് വിശുദ്ധി എന്നുള്ളതാണ് കർത്താവിന്റെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഉദ്ദേശം. ദൈവത്തിന്റെ ആദ്യത്തെ ഉദ്ദേശവും അത് തന്നെയായിരുന്നു അല്ലെ. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോഴും ദൈവത്തിന്റെ എറ്റേണൽ പ്ലാൻ ഉൽപ്പത്തിയിൽ തന്നെ പറയുന്നത് കർത്താവിന് തന്റെ ജനത്തോടുകൂടി ഫെലോഷിപ്പ് ഉണ്ടാവണം, അതുപോലെ തന്നെ ഈ ലോകത്തെ റൂള് ചെയ്യാനായിട്ട് ദൈവത്തിന്റെ റെപ്രസെന്റേറ്റീവായി ഈ ഭൂമിയിൽ റൂളറായിട്ടാണ് ദൈവം ആദമിനെയും ഹവ്വായെയും അതിൽ കൂടിയുള്ള ദൈവത്തിന്റെ പദ്ധതിയും പറയുന്നത് അല്ലെ. ഉൽപ്പത്തി പുസ്തകം നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ അറിയാം ദൈവത്തിന്റെ പദ്ധതി ദൈവം പറയുന്നുണ്ട്, ഇതാണ് എനിക്ക് നിങ്ങളെ പറ്റിയുള്ള പദ്ധതി. അന്നേരം ദൈവത്തിന്റെ ഒരു സെക്കൻഡ് പ്ലാൻ അല്ല ദൈവത്തിന്റെ സഭ എന്ന് പറയുന്നത്, ദൈവത്തിന്റെ ഫസ്റ്റ് പ്ലാൻ തന്നെയാണ്. ദൈവത്തിന്റെ ആദ്യത്തെ പ്ലാനും ദൈവത്തിന്റെ അവസാനത്തെ പ്ലാനും ഒരേപോലെയുള്ളതാണ്. ദൈവത്തിന്റെ പ്ലാനുകളൊന്നും ദൈവം പകുതിക്ക് വെച്ച് മാറ്റി പുതിയ പ്ലാനൊന്നും കൊണ്ടുവരുന്നില്ല. ദൈവത്തിന്റെ ഉദ്ദേശം ഉൽപ്പത്തി മുതൽ അവസാനം വരെ, ഇല്ലെങ്കിൽ ആദ്യം മുതൽ അന്തം വരെയും ദൈവത്തിന്റെ പ്ലാൻ സെയിം തന്നെയാണ്. ദൈവിക പദ്ധതി എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ് നമ്മൾ വേണ്ടത്. അപ്പോൾ ദൈവത്തിന്റെ പദ്ധതി അതാണ്. ഇത് മനസ്സിലാക്കിയതുകൊണ്ടാണ് പൗലോസ് പറയുന്നത് സഭയെ വിവാഹ നിശ്ചയം ഞാൻ ക്രിസ്തുവുമായി ചെയ്തിരിക്കുന്നു. 2 കൊരിന്ത്യർ 11:2 ഇവിടെ പറയുകയാണ്, ഞാൻ നിങ്ങളെക്കുറിച്ച് ദൈവത്തിന്റെ എരിവോടെ എരിയുന്നു. ഞാൻ ക്രിസ്തു എന്ന ഏകപുരുഷൻ നിങ്ങളെ എങ്ങനെയുള്ള കന്യകയായിട്ട്, നിർമ്മല കന്യകയായിട്ട്, പ്യുവർ. ഇവിടെ എല്ലാം കർത്താവ് പറയുന്നത് വിശുദ്ധിയുടെ കാര്യമാണ് പറയുന്നത്, അല്ലാതെ വേറെ എക്സ്ട്രാവഗൻസിയോടോ ഇല്ലെങ്കിൽ പോംപൻഷോ എത്ര പേരുണ്ടെന്നുള്ളതോ ഇനി അവിടെ നടക്കുന്ന മിറാക്കിൾസോ അവിടെ നടക്കുന്ന രോഗസൗഖ്യങ്ങളോ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ദൈവസഭയെ പറ്റി പറയുമ്പോൾ ഒരു വലിയ എംഫസിസ് അല്ല. അല്ലെങ്കിൽ ഒരു ദൈവസഭയുടെ റെക്കഗ്നൈസ് ചെയ്യുന്നത് ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞിരുന്നു, അത് ആ സഭയുടെ ഓർഡറുകൾ, സഭയിലെ ശുശ്രൂഷകളുടെ രീതി, സഭയിലെ കാര്യങ്ങളുടെ കൃത്യത, ഇല്ലെങ്കിൽ സഭയിൽ നടക്കുന്ന ചില പ്രവർത്തനങ്ങൾ, ഇല്ലെങ്കിൽ സഭയ്ക്കുള്ളിൽ നടക്കുന്ന, സഭയ്ക്ക് പുറത്ത് നടക്കുന്ന ചില കാരുണ്യ പ്രവർത്തനങ്ങൾ, ഇതൊന്നുമല്ല യഥാർത്ഥത്തിൽ ദൈവസഭയെ പറ്റി റെക്കഗ്നൈസ് ചെയ്യാനായിട്ട് ദൈവം വെച്ചിരിക്കുന്ന സ്റ്റാൻഡേർഡുകൾ. ഒന്ന്, കർത്താവിന്റെ ജീവൻ ഉള്ളിലുള്ള, കർത്താവിന്റെ തേജസ്സുള്ള, വിശുദ്ധയായ ദൈവത്തിന്റെ സഭയെ പറ്റിയാണ്. അവിടെ പൗലോസ് അതിന്റെ ഒരു ഡേഞ്ചർ അവിടെ മുൻകൂട്ടി പറയുകയാണ്. എന്നാൽ സർപ്പം ഹവ്വായ ഉപായത്തിൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സും ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു എന്നാണ് പറഞ്ഞത്. അന്നേരം വേറൊരു ഡേഞ്ചർ ഈ സഭയ്ക്കുള്ളത് സഭയിൽ ആള് കുറയുക എന്നുള്ളതല്ല അല്ലേ. ഒരു സഭയുടെ റിയൽ ഡേഞ്ചർ എന്ന് പറഞ്ഞാൽ ആ സഭയുടെ വിശുദ്ധി നഷ്ടപ്പെടുമെന്നുള്ളതാണ്. ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയില്ലാത്ത, നിർമ്മലതയില്ലാത്ത കുറെ ആൾക്കാര് സഭയിൽ കൂടുമ്പോൾ ആ സഭ ശരിക്കും ഡിറ്റൂറിയേറ്റ് ചെയ്യണം. സഭ ശരിക്കും അങ്ങനെ ആവുന്നില്ലെങ്കിലും സഭയുടെ ആ ദൈവത്തിന്റെ ഉദ്ദേശം അവിടെ നടക്കാതെ പോവുകയാണ്. എന്നാൽ എത്ര പേര് വരുന്നുണ്ട്, എത്ര പേര് രക്ഷിക്കപ്പെട്ടു, എത്ര ആൾക്കാർ വരുന്നു, എങ്ങനെ ശുശ്രൂഷകൾ നടക്കുന്നു എന്നുള്ളതിന്റെ എല്ലാം അപ്പുറത്തേക്ക് ദൈവത്തിന്റെ മക്കൾ, വീണ്ടും ജനിച്ച ദൈവത്തിന്റെ സഭ, ആ ദൈവ കർത്താവുമായിട്ടുള്ള ഏകാഗ്രതയും നിർമ്മലതയും ഇല്ലാതെ അവരുടെ മനസ്സിനെ പിശാചു വഷളാക്കി കളയുകയാണെങ്കിൽ, അവരുടെ മനസ്സ് ഈ ലോകത്തിന് അനുരൂപമായി തീരുകയാണെങ്കിൽ, അവരെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിന്റെ പദ്ധതി നടക്കുന്നില്ല. ആ സഭയെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിന്റെ പദ്ധതി നടക്കുന്നില്ല. കുറച്ച് നല്ല ഡോക്ടേഴ്സ് ഒക്കെ ഉണ്ടെന്നുള്ളതല്ല, ഏറ്റവും പ്രധാനമായിട്ടുള്ള ഇങ്ങനത്തെ കാര്യങ്ങളാണ് ദൈവവചനം പഠിപ്പിക്കുന്നത്. അന്നേരം അവിടെ പൗലോസ് പറയുകയാണ്, എന്നാൽ സർപ്പം ഹവ്വായ ഉപായത്തിൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സും ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. അതുപോലെ തന്നെ ദൈവസഭയെ പറ്റിയുള്ള ദൈവത്തിന്റെ വേറൊരു പദ്ധതി, ഇല്ലെങ്കിൽ ദൈവത്തിന്റെ അൾട്ടിമേറ്റ് പദ്ധതി തന്നെ എഫേസ്യ ലേഖനം 3:9 വാക്യങ്ങളിൽ ദൈവം വീണ്ടും വെളിപ്പെടുത്തുന്നുണ്ട്. എഫേസ്യ ലേഖനം 3:9 വാക്യങ്ങൾ അവിടെ പറയാം, വായിച്ചു. ഇവിടെ പറയുന്ന ദൈവത്തിന്റെ അടുത്തൊരു പദ്ധതി പറയാണ്, സ്വർഗത്തിലെ വാഴ്ചകളുടെയും അധികാരങ്ങളുടെയും മുമ്പിൽ ദൈവത്തിന്റെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള പ്ലാൻ ദൈവസഭ മുഖാന്തരം അറിവായി വരണം. എന്നാൽ ഞാൻ പറഞ്ഞതിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അൾട്ടിമേറ്റ് ദൈവത്തിന്റെ പദ്ധതി എന്ന് പറയുന്നത് വാഴ്ചകളുടെയും അധികാരങ്ങളുടെയും മുമ്പിൽ ഈ ഭൂമിയിൽ യഥാർത്ഥത്തിൽ കർത്താവിനാൽ റൂള് ചെയ്യപ്പെടുന്ന കർത്താവിന്റെ ശരീരമായ കർത്താവിന്റെ മണവാട്ടിയായ ദൈവസഭ, ആ ദൈവസഭയെ വാഴ്ചകളുടെയും അധികാരങ്ങളുടെയും മുമ്പിൽ, ഇവിടെ വാഴ്ചകളും അധികാരങ്ങളും എന്ന് പറയുന്നത് പിശാചും അവന്റെ സൈന്യവുമാണ്, അവരുടെ മുമ്പിൽ ദൈവത്തിന് കാണിക്കാൻ പറ്റുന്ന ഒരു സഭ. അത് വലിയൊരു സഭയെ നോക്കി കാണിച്ചിട്ട് കർത്താവിന് വാഴ്ചകളുടെ അധികാരങ്ങളുടെ മുമ്പിൽ ഒന്നും പറയാനായിട്ട് കഴിയത്തില്ല. വലിയ മിറാക്കിൾസ് നടക്കുന്ന സഭ എന്നുള്ളത് ദൈവത്തിന് കാണിക്കാൻ പറ്റുമെന്ന് പറയുന്നില്ല. വലിയ അത്ഭുത പ്രവൃത്തികൾ നടക്കുന്ന സഭ, ഒരുപാട് ആൾക്കാർ കൂടുന്ന സഭ, കുറെ പണക്കാരായിട്ടുള്ള വ്യക്തികളുടെ സഭ, നല്ല സഭ എന്ന് പറയുന്ന ചിലർ ഇതെങ്ങനത്തെയാണ്. പക്ഷെ ദൈവം വാഴ്ചകളുടെയും അധികാരങ്ങളുടെയും മുമ്പിൽ കാണിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് ദൈവത്തിന്റെ ബഹുവിധമായിട്ടുള്ള ജ്ഞാനം, ദൈവത്തിന്റെ യഥാർത്ഥ മണവാട്ടിയായിട്ടുള്ള ഒരു വിശുദ്ധയും നിഷ്കളങ്കുമായ ദൈവിക തേജസിന്റെ റെപ്രസെന്റേഷനായിട്ടുള്ള റിഫ്ലക്ട് ചെയ്യുന്ന മണവാട്ടിയാണ്. അന്നേരം അതാണ് ദൈവത്തിന്റെ ആഗ്രഹം. അത് നടക്കുന്നില്ല എങ്കിൽ, അത് വ്യക്തികളിൽ നടക്കുന്നില്ല എങ്കിൽ, ആ വ്യക്തികളെ പറ്റിയുള്ള ദൈവത്തിന്റെ പദ്ധതി നടക്കുന്നില്ല. ബാക്കി എന്തൊക്കെ നടന്നാലും, അതുപോലെ തന്നെ സഭയിൽ അത് നടക്കുന്നില്ല എങ്കിൽ ആ സഭയിലും ആ പദ്ധതി നടക്കുന്നില്ല. അപ്പോൾ ഇതാണ് ദൈവിക പദ്ധതി. ഞാൻ പറഞ്ഞതുപോലെ ഇതാണ് ദൈവത്തിന്റെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള പ്ലാനും, ഇതായിരുന്നു ദൈവത്തിന്റെ ആദ്യത്തെ പ്ലാനും. എന്നാൽ ആദ്യത്തെ പ്ലാനിനെ നമുക്കറിയാവുന്ന പോലെ ദൈവം ആ ദൈവത്തിന്റെ പദ്ധതി മനുഷ്യരെടുത്ത് പറയുന്നു, ഇതാണ് എന്നെ പറ്റിയുള്ള പദ്ധതി, എന്നോടുമായിട്ടുള്ള ഫെലോഷിപ്പിൽ നിങ്ങൾക്ക് ജീവനിൽ സമൃദ്ധിയിൽ ജീവിക്കാനായിട്ട് കഴിയും, അതുപോലെ തന്നെ എല്ലാത്തിന്റെയും മുകളിൽ നിങ്ങൾക്ക് റൂൾ ചെയ്യാനായിട്ട് കഴിയും, ഇതിനു വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളെ സൃഷ്ടിച്ചത് എന്ന് പറഞ്ഞിടത്ത് നിന്ന് പിശാച് ഇവരെ വഞ്ചിക്കുന്നു. അങ്ങനെ ദൈവത്തിന്റെ മണവാട്ടിയായി, ഇല്ലെങ്കിൽ ദൈവത്തിന്റെ സ്വന്തമായിട്ട് ദൈവം വിളിച്ച ജനം, ദൈവത്തിന്റെ മക്കൾ പിശാചിന്റെ അടിമയായിത്തീരുന്നു പാപം ചെയ്ത്. അങ്ങനെ പിശാച് അവരിൽ റൂൾ ചെയ്യുന്നു, അവരുടെ മനസ്സിനെ പിന്നെ നിയന്ത്രിക്കുന്നത് പിശാചാണ്. അതുകൊണ്ടാണ് ദുഷ്പ്രവർത്തികളാൽ മനസ്സുകൊണ്ട് ദൈവത്തോട് അവർ അകലെയാണ്, അവരുടെ മനസ്സിൽ പിന്നെ ദൈവത്തിനെതിരെയുള്ള റിബല്യനാണ് അവരുടെ നേച്ചർ. അങ്ങനെ ദൈവത്തിന്റെ ശത്രുക്കളായി തീർന്ന ദൈവത്തിന്റെ ജനം. എന്നാൽ ദൈവത്തിന്റെ പദ്ധതി ദൈവം എന്നാ പിന്നെ മാറ്റിവെച്ച് പുതിയ പദ്ധതി കൊണ്ടിരുന്നില്ല, ദൈവത്തിന്റെ പദ്ധതി ദൈവം അവിടെ വെച്ച് തന്നെ പ്രഖ്യാപിക്കുകയും ദൈവം അത് ഫുൾഫിൽ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ദൈവം യേശു ക്രിസ്തുവിനെ, ദൈവത്തിന്റെ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയക്കുകയും കാലസമ്പൂർണതയിൽ ദൈവം തന്റെ പുത്രനെ ഈ ഭൂമിയിൽ സ്ത്രീയുടെ സന്തതിയായിട്ട് അയക്കുകയും അതുവഴി പിശാചിന്റെ തലയെ തകർക്കുകയും പിശാചിന്റെ ആയുധവർഗം പിശാചുവിനെ വെപ്പിച്ചിട്ട് ദൈവം ദൈവത്തിന്റെ സഭയെ വീണ്ടെടുക്കുകയും ചെയ്യുന്നു. യേശു ക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തിൽ കൂടി ദൈവം പിശാചിനെ പൂർണമായിട്ടും പരാജയപ്പെടുത്തി. ഹി ഡിസാംഡ്. അതൊരു ദൈവവചനത്തിൽ പറഞ്ഞ വലിയൊരു സത്യമാണ്. ക്രൂശിൽ യേശു ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് പകരമായിട്ട് മരിക്കുക മാത്രമല്ല, ക്രൂശിൽ യേശു ക്രിസ്തു പിശാചിന്റെ പ്രവൃത്തികളെ അഴിച്ചു. കൊലോസ്യലേഖനം 2:15 വാക്യം, എബ്രായലേഖനം 2:14 വാക്യം, 1 യോഹന്നാൻ 3:8 വാക്യം, ഈ 3 വാക്യങ്ങളിൽ വളരെ ക്ലിയറായിട്ട് ദൈവിക പദ്ധതി ക്രൂശിൽ എന്താണ് നടന്നത് എന്നുള്ളത് പറയുന്നുണ്ട്. കൊലോസ്യലേഖനം 2:15 പറയാണ്, അവൻ വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ചു. ഇതേ വാഴ്ചകളുടെയും അധികാരങ്ങളുടെയും മുമ്പിലാണ് ദൈവ സഭയെ ദൈവം പ്രദർശിപ്പിക്കുന്നത്. കൊലോസ്യലേഖനത്തിൽ പറഞ്ഞിരിക്കുകയാണ്, അവൻ പറഞ്ഞു വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായ കാഴ്ചയാക്കി. അന്നേരം പിശാചിനെയും അവന്റെ സകല സൈന്യത്തെയും യേശു ക്രിസ്തു ക്രൂശിൽ ഡിസാം ചെയ്തു, അവന്റെ ആയുധവർഗം വെപ്പിച്ച് അവനെ പരാജയപ്പെടുത്തി. ആ വാഴ്ചകളുടെയും അധികാരങ്ങളുടെയും മുമ്പിൽ ദൈവത്തിന്റെ സഭയെ ദൈവം നിർത്താനായിട്ട് ആഗ്രഹിക്കുകയും ചെയ്യുന്നു. എബ്രായലേഖനത്തിൽ പിശാചിനെ എങ്ങനെയാണ് പരാജയപ്പെടുത്തിയെന്നുള്ളത് 2:14 പറയാണ്, മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയിൽ അടിമകളായിരുന്നവരെയൊക്കെയും വിടുവിച്ചു. അപ്പം അടിമകളായിരുന്ന പിശാചിന്റെ അടിമകളായിരുന്ന പിശാചിന്റെ നേച്ചറിലായിരുന്ന ജനത്തെ യേശു ക്രിസ്തു എന്ത് ചെയ്തു? യേശു ക്രിസ്തുവിന് സ്വർഗത്തിൽ നിന്ന് പിശാചിന്റെ അധികാരത്തിൽ മനുഷ്യൻ പുറത്തു വരട്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ പുറത്തു വരത്തില്ല. അതുകൊണ്ട് കർത്താവ് എന്ത് ചെയ്തു? മക്കൾ, ദൈവത്തിന്റെ മക്കൾ ജഡരക്തങ്ങളോടുകൂടിയവരാകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോടുകൂടിയവരായി. ഈ ഭൂമിയിൽ ജഡരക്തങ്ങളുള്ള ഒരു മനുഷ്യനായിട്ട് യേശു ക്രിസ്തു ഭൂമിയിൽ വന്നു. ഈ ഭൂമിയിൽ വന്ന് പിശാചിന്റെ എല്ലാ പ്രലോഭനങ്ങളെയും യേശു ക്രിസ്തു തോൽപ്പിച്ചു. ക്രൂശിൽ വെച്ചിട്ട് പിശാചിനെ പരാജയപ്പെടുത്തി, അവനെ ഡിസാം ചെയ്തു, അവനെ പരാജയപ്പെടുത്തി മരണത്തിന്റെ അധികാരം അവരിൽ നിന്ന് പിടിച്ചെടുത്തു. ഇതാണ് ക്രൂശിൽ നടന്നത്. യോഹന്നാന്റെ സുവിശേഷം 1 യോഹന്നാൻ അതിന്റെ 3:8 പറയാണ്, പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനായി. 1 യോഹന്നാൻ 3:8, പാപം ചെയ്യുന്നവൻ പിശാചിന്റെ മകനാകുന്നു, പിശാച് ആദ്യം മുതൽ പാപം ചെയ്യുന്നുണ്ടോ. പിശാചിന്റെ പ്രവൃത്തികളെ അഴിക്കുവാൻ തന്നെ, ടു ഡിസ്ട്രോയ് ദ വർക്സ് ഓഫ് ഡെവിൾ. ഇത്തരം വാക്യങ്ങൾ ക്ലിയർ ആണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, യേശു ക്രിസ്തു ക്രൂശിൽ ചെയ്തത് പിശാചിന് മനുഷ്യവർഗത്തിന്റെ മേലുള്ള അധികാരം അതോടുകൂടി നഷ്ടപ്പെട്ടു. മനുഷ്യവർഗത്തിന്റെ മേൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവമക്കളായി തീരുന്നവരുടെ മേൽ പിശാചിന് പിന്നെ അധികാരമില്ല എന്നുള്ളത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. ഇതാണ് വീണ്ടെടുപ്പ്, മനുഷ്യവർഗത്തിന്റെ വീണ്ടെടുപ്പ് എന്ന് പറഞ്ഞത്. ഇതൊരു വ്യക്തിക്ക് മനസ്സിലാകണം. അതാണ് ദൈവവചനത്തിൽ കൂടി ദൈവം ദൈവമക്കളെ വെളിപ്പെടുത്തി കൊടുക്കാനായിട്ട് ശ്രമിക്കുന്ന കാര്യം. യേശു ക്രിസ്തു ക്രൂശിൽ ഒരു മനുഷ്യനെ പിശാചിന്റെ അടിമത്തത്തിൽ നിന്ന് സ്വതന്ത്രനാക്കി എന്ന് പറയുമ്പോൾ, അവന്റെ ക്രൂശിൽ വെച്ച് യേശു ക്രിസ്തു മനുഷ്യന്റെ പാപത്തെ ഏറ്റെടുത്തു. അവരുടെ പാപങ്ങളെ മാത്രമല്ല, അവരുടെ പാപഹൃദയത്തെ ഏറ്റെടുത്തു, അവരുടെ പഴയ മനുഷ്യനെ ഏറ്റെടുത്തു, അവനെ അതോടുകൂടി മനുഷ്യൻ പാപത്തിന്റെ പവറിൽ നിന്ന് സ്വതന്ത്രനായി, പിശാചിന്റെ പവറിൽ നിന്ന് സ്വതന്ത്രനായി എന്നാണ് ദൈവം പഠിപ്പിക്കുന്നത്. ഈ സ്വാതന്ത്ര്യം എക്സ്പീരിയൻസ് ചെയ്യാനായിട്ടാണ് ദൈവം നമ്മളെ വിളിച്ചത്. അങ്ങനെ വിളിച്ച് ദൈവമക്കൾ പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം പ്രാപിക്കുന്നു. ഇങ്ങനെ സ്വാതന്ത്ര്യം പ്രാപിച്ച ദൈവമക്കൾ, അവരെ പറ്റിയാണ് ദൈവത്തിന്റെ അൾട്ടിമേറ്റ് പദ്ധതി എന്ന് പറയുന്നത്. അവരെ കറയും കളങ്കവും ഇല്ലാത്തവരായി വിശുദ്ധരാക്കി തീർക്കണം. അതിന്റെ പാപത്തിന്റെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നതും വിശുദ്ധീകരണം എന്ന് പറയുന്നതും രണ്ടും രണ്ട. ഇതിൽ തമ്മിൽ ആൾക്കാർക്ക് തിരിച്ചറിയത്തില്ല. ഇതിൽ ആൾക്കാർക്ക് തിരിച്ചറിയാത്തതിന്റെ കാര്യം, ആൾക്കാർ ശ്രദ്ധിച്ച് ദൈവമൊന്നും പഠിക്കുന്നൊന്നുമില്ല. മനുഷ്യന്റെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള പ്രശ്നം യേശു ക്രിസ്തു ഭൂമിയിൽ വന്നതിൽ കൂടി സൊല്യൂഷനിൽ കൊണ്ടുവന്നു. യേശു ക്രിസ്തു ഭൂമിയിൽ വന്ന് അതിനുള്ള സൊല്യൂഷൻ കൊണ്ടുവന്നു. മനുഷ്യന്റെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള പ്രശ്നം പാപത്തിന്റെ അടിമത്തം തന്നെയായിരുന്നു. അതിനെ തകർക്കാൻ വേണ്ടിയിട്ടാണ് യേശു ക്രിസ്തു ഭൂമിയിൽ വന്നത്. അതുകൊണ്ടാണ് യേശു ക്രിസ്തു പറഞ്ഞത്, പുത്രൻ പാപം ചെയ്യുന്നവൻ പാപത്തിന്റെ അടിമയാകുന്നു, പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകുന്നു. പാപത്തിന്റെ അടിമത്തമാണ് മനുഷ്യന്റെ പ്രശ്നം എന്നറിഞ്ഞതുകൊണ്ട് പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന് മനുഷ്യനെ വിടുവിക്കാനായിട്ടാണ് യേശു ക്രിസ്തു ഭൂമിയിൽ വന്നത്. എന്നാൽ ഒരു വ്യക്തിക്ക് അവന്റെ റിയൽ പ്രശ്നം അറിയത്തില്ല എങ്കിൽ അവൻ യേശു ക്രിസ്തുവിനുള്ള ലക്ഷ്യം അറിയത്തില്ല അല്ലേ. ഒരു മനുഷ്യൻ അവന്റെ റിയൽ പ്രശ്നം അറിയത്തില്ല, അവന്റെ രോഗം എന്താണെന്ന് അറിയത്തില്ല. അതുകൊണ്ട് തന്നെ പലരുടെയും രക്ഷ, വീണ്ടും ജനനം ഇതൊക്കെ ഷാലോ ആണ്. കാരണം അവർ പലരും അവരുടെ റിയൽ രോഗത്തിന് വേണ്ടിയിട്ടല്ല കർത്താവിന്റെ അടുത്ത്. കർത്താവിന്റെ അടുത്ത് എന്ത് ചെന്ന് കഴിഞ്ഞാലും കർത്താവ് അത് ചിലപ്പോൾ കൊടുക്കും അല്ലേ. കർത്താവിന്റെ അടുത്ത് ഒരു ജോലിക്ക് വേണ്ടി ചെന്ന് കഴിഞ്ഞാൽ കർത്താവ് ജോലി കൊടുക്കായിരിക്കും. കർത്താവിന്റെ അടുത്ത് ജോലിക്ക് വേണ്ടി ചെന്ന് കഴിഞ്ഞാൽ കർത്താവ് അവന് ജോലി കൊടുക്കും. കർത്താവിന് വേണ്ടി രോഗസൗഖ്യത്തിന് ചെന്ന് കഴിഞ്ഞാൽ കർത്താവ് രോഗസൗഖ്യം കൊടുക്കും. കർത്താവിന് വേണ്ടിയിട്ട് ചിലപ്പോൾ വീടിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ പ്രാർത്ഥിച്ചാൽ ചിലപ്പോൾ ദൈവം വീട് കൊടുക്കും. ഇതൊക്കെ കൊടുക്കും. പിന്നെ ഒരു കാര്യമുണ്ട്, ഇതൊക്കെ കർത്താവ് ഭൂമിയിൽ വരാതെയും കർത്താവിന് കൊടുക്കാൻ പറ്റും അല്ലെ. കർത്താവ് ഭൂമിയിൽ വന്നത് ഇതിനൊന്നും വേണ്ടിയിട്ടല്ല. കർത്താവ് ഭൂമിയിൽ വന്നത് എന്റെ ഉദ്ദേശം ദൈവനെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞ അനേക വാക്യങ്ങളിൽ, ഈ പറഞ്ഞ വാക്യങ്ങളിലൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഞാൻ പറഞ്ഞത് കർത്താവ് വന്നത് ഒരു ഉദ്ദേശത്തോടു കൂടിയാണ്. ആ ഉദ്ദേശം എന്റെ റിയൽ നീഡ് അതാണ് എന്ന് മനസ്സിലാക്കാത്ത ഒരു വ്യക്തി കർത്താവിന്റെ അടുത്ത് ചെന്ന് ചിലപ്പോൾ രോഗസൗഖ്യം പ്രാപിച്ചേക്കാം, വീട് കിട്ടിയേക്കാം, കടഭാരം മാറിയേക്കാം, ജോലി ലഭിച്ചേക്കാം, ഇതൊക്കെ ലഭിച്ചേക്കാം. ഇതൊക്കെ ലഭിച്ചതുകൊണ്ട് ഈ വ്യക്തി സഭയിലും വന്നേക്കാം, ഇനി സ്നാനപ്പെടുകയും ചെയ്തേക്കാം, ഇനി ഈ എല്ലാ ആക്ടിവിറ്റീസിലും പങ്കെടുക്കുകയും ചെയ്തേക്കാം. പക്ഷെ ഈ വ്യക്തി വീണ്ടും ജനിച്ചതുപോലും ആകാതിരിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇവന്റെ റിയൽ പ്രശ്നത്തിന് വേണ്ടിയിട്ടല്ല ഇവൻ കർത്താവിന്റെ അടുത്ത് വന്നത്. കർത്താവ് വന്നത് അവനെ പാപത്തിൽ നിന്ന് സ്വതന്ത്രമാക്കാൻ വേണ്ടിയിട്ടാണ്. അതാണ് ദൈവത്തിന്റെ യേശു എന്നതിന്റെ പേര് തന്നെ അതാണ്. അവൻ അവരെ അവരുടെ പാപങ്ങളിൽ നിന്ന് വിടുവിക്കാനിരിക്കുന്നതുകൊണ്ട് അവൻ യേശു എന്ന് പേര് വിളിക്കും. അതുകൊണ്ടാണ് യേശു ക്രിസ്തു എന്നത് രോഗികൾക്ക് മാത്രമേ വൈദ്യനെ കൊണ്ട് ആവശ്യമുള്ളൂ. നമ്മുടെ രോഗം എന്താണെന്ന് അറിയാതെ ആ രോഗത്തിന് വേണ്ടിയിട്ടല്ലാതെ കർത്താവിന്റെ അടുത്ത് ചെല്ലുകയും നമ്മുടെ രോഗത്തിനല്ലാത്തതിന് നമുക്ക് എന്തെങ്കിലും കിട്ടുകയും ചെയ്തുകൊണ്ട് നമ്മൾ രക്ഷിക്കപ്പെടുന്നില്ല, പാപത്തിന്റെ സ്വാതന്ത്ര്യത്തിന് മുടിവിൽ പ്രവർത്തിക്കുന്നു. അതായത് ഞാൻ പറഞ്ഞത് രണ്ട് കാര്യങ്ങൾ ക്രൂശിൽ നടന്നിരുന്നു. ഞാൻ ഇതിനു മുമ്പ് പല പ്രാവശ്യം പറഞ്ഞിരുന്നു, റോമാലേഖനം 5:8 ആദ്യത്തെ കാര്യം പറയുന്നുണ്ട്. റോമർ 5:8 അവിടെ പറഞ്ഞാണ് നാം പാപികളായിരുന്നപ്പോൾ ക്രിസ്തു നമുക്ക് വേണ്ടി മരിക്കിയാൽ. എട്ടാമത്തെ വാക്യം, ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ നമുക്ക് വേണ്ടി മരിക്കിയാൽ ദൈവം നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. അവന്റെ രക്തത്താൽ നാം നീതീകരിക്കപ്പെടുന്നു. ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ അവന്റെ പുത്രന്റെ മരണത്താൽ നമുക്ക് ദൈവത്തോട് നിരപ്പുന്നു. എന്നാൽ യേശു ക്രിസ്തു എനിക്ക് വേണ്ടി മരിച്ചു എന്നൊരു വ്യക്തി മനസ്സിലാക്കണം. ആ മനസ്സിലാക്കണമെങ്കിൽ ഞാൻ പാപിയാണ് എന്ന് തന്നെ മനസ്സിലാക്കണം. ഞാൻ ഈ പാപം കൊണ്ട് മുമ്പോട്ട് പോകുമ്പോൾ ഞാൻ നിത്യ നരകത്തിലേക്ക് പോകും എന്നൊരു വ്യക്തി റെക്കഗ്നൈസ് ചെയ്യണം. അതൊരു ഡിവൈൻ റെവലേഷൻ തന്നെയാണ്. ആ വ്യക്തിക്ക് ബോധ്യം വരികയാണ് ആ വ്യക്തിയുടെ റിയൽ പ്രശ്നം എവിടെയാണ്. അവന് പിന്നെ വേറൊന്നും കിട്ടിയാലും പ്രശ്നമില്ല, കിട്ടിയില്ലെങ്കിലും പ്രശ്നമില്ല, അല്ലേ? റിയൽ പ്രശ്നത്തിന് പരിഹാരം വന്നു കഴിഞ്ഞാൽ പിന്നെ അവന്റെ ബാക്കിയുള്ള വിഷയങ്ങൾ അവന് വിഷയമല്ല. പലരുടെയും ആത്മീയ ജീവിതത്തിന്റെ റിയൽ ഷാലോനെസ് ഇതിന്റെ കാരണം ആദ്യത്തെ പ്രശ്നമാണ്. അങ്ങനെ ഒരു വ്യക്തി പാപിയാണ് എന്നുള്ള ബോധ്യത്തിൽ യേശു ക്രിസ്തുവിന്റെ അടുത്ത് വന്നിട്ട് അവൻ പാപ ക്ഷമ പ്രാപിക്കുന്നു. അവന്റെ പാപത്തിൽ നിന്ന് അവന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെടുന്നു. എന്നാലും പിന്നെയും അവന്റെ റിയൽ പ്രശ്നം പിന്നെയും അവശേഷിക്കുന്നു, ഇവന്റെ മുകളിലുള്ള പാപത്തിന്റെ ശക്തി എന്നത്. ഇവന് വീണ്ടും പാപത്തിന്റെ ശക്തിയിൽ നിന്നുള്ള വിടുതലില്ല. ഇതിൽ രണ്ടാമത് ക്രോസിൽ ചെയ്ത ഒരു കാര്യം കർത്താവ് വെളിപ്പെടുത്തുകയാണ്. അതാണ് റോമർ 6:8 പറഞ്ഞിരിക്കുന്നത്. 6:8 പറയാണ്, നാം ഇനി 6:8 വാക്യം, നാം ക്രിസ്തുവിനോട് കൂടി മരിച്ചു. ആദ്യം പറഞ്ഞിരിക്കുന്നത് ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു എന്നുള്ളതാണെങ്കിൽ രണ്ടാമത് പറയുന്നത് ഞാൻ ക്രിസ്തുവിനോട് കൂടി മരിച്ചു. അങ്ങനെ മരിച്ചവൻ എന്ത് പറ്റുന്നു എന്നുള്ളത് 7 വാക്യത്തിൽ പറയാണ്, അങ്ങനെ മരിച്ചവൻ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിക്കുന്നു. 6 വാക്യത്തിൽ പറയാണ്, നാം പാപത്തിന് അടിമപ്പെടാതെ വണ്ണം പാപ ശരീരത്തിന് നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവരോടുകൂടി. ഈ 3 വാക്യങ്ങളിൽ പറയുന്നത് കണ്ടിന്യൂസ് ആയിട്ട് പൗലോസ് പറഞ്ഞിരിക്കുന്നത് വി ഡൈഡ് വിത്ത് ഹിം, നാം അവനോടുകൂടി മരിച്ചു, നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടി ക്രൂശിക്കപ്പെട്ടു. അങ്ങനെ മരിച്ചവൻ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിക്കുന്നു. എന്നാൽ രണ്ടാമതൊരു വ്യക്തിക്ക് മനസ്സിലാവുകയാണ് എന്റെ റിയൽ പ്രശ്നം ഇതുമല്ല, പാപക്ഷമ കിട്ടിയവർക്കിലും എന്റെ റിയൽ പ്രശ്നം പാപത്തിന്റെ പവർ എന്നുള്ളൊരു കാര്യമുണ്ട്. അപ്പോഴതും റിയലായിട്ട് മനസ്സിലാക്കുന്ന ഒരു വ്യക്തിക്ക് ദൈവവചനത്തിൽ കൂടി ദൈവം വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. ക്രൂസിൽ വെച്ച് പിശാചിന്റെ തലയെ അവൻ തകർത്തു, പിശാചിനെ അവൻ ഡിസാം ചെയ്തു, പിശാചിന്റെ പവറിൽ നിന്ന് നിന്നെ വിടുവിച്ചു. ഇതെന്താ ആൾക്കാർക്ക് മനസ്സിലാവാത്ത? ആൾക്കാർക്ക് എന്താ മനസ്സിലായി? ഞാൻ മനസ്സിലാവാത്തെന്ന് പറഞ്ഞിരിക്കുന്ന പ്രസംഗം കേട്ട ആൾക്കാർക്കെല്ലാം മനസ്സിലാവും, അല്ലെ? ഒരു 10 പറഞ്ഞു കഴിഞ്ഞാൽ ഏതും ആൾക്കാർക്ക് മനസ്സിലായി. എന്തുകൊണ്ട് ആൾക്കാർക്ക് ഇതൊരു റിയൽ റെവലേഷൻ ആകുന്നില്ല? എന്തുകൊണ്ട് ആൾക്കാർ ആ സ്വാതന്ത്ര്യം എൻജോയ് ചെയ്യുന്നില്ല? എന്താണെന്ന് അറിയാമോ? കാരണം യേശുക്രിസ്തുവിന്റെ അടുത്ത് പരീശന്മാർ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞങ്ങൾ അബ്രഹാമിന്റെ സന്തതി, ഞങ്ങൾ ആർക്കും ഒരു നാളും അടിമയായിട്ടില്ല. പിന്നെ ചിലരുടെ സംബന്ധിച്ചിടത്തോളം ചിലരുടെ പാപങ്ങളൊക്കെ ക്ഷമിക്കപ്പെട്ടു, അല്ലാത്തവരും കാണും പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടു. പിന്നീട് ഇവരുടെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, അല്ലെ? ജോലിയിൽ പ്രശ്നമുണ്ട്, പണം വേണം, വീട് വേണം, കാറ് വേണം, കടഭാരം മാറണം, ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ. പിന്നെ ഇവരുടെ കോൺസെൻട്രേഷൻ വീണ്ടും, പിന്നെ ഇവർ പാപത്തിന് സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് കേട്ട് കഴിഞ്ഞാൽ ഇവർക്ക് എന്താ ഇൻട്രസ്റ്റ്? ഒരു ഇൻട്രസ്റ്റ് ഉള്ള ഒരാളുടെ തല്ലി ആ കാര്യം പറഞ്ഞൊരു കാര്യമുള്ളൂ. ഒരു വ്യക്തിക്ക് റിയലായിട്ടും പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന് ദൈവമേ എനിക്ക് സ്വാതന്ത്ര്യം വേണം എന്ന് റിയലായിട്ട് മനസ്സിലാകുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യത്തിന്റെ സുവിശേഷം മനസ്സിലാവുള്ളൂ. ബൈബിൾ പഠിപ്പിക്കുന്നത് അത് തന്നെയാണ്. അല്ലാത്തവർക്കും ഉള്ള കുറെ കാര്യങ്ങൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എന്നാലും ഇവരെന്ത് ചെയ്യുന്നത്? ഞാൻ വിചാരിക്കുന്നത് ഈ പെരിഫറൽ കാര്യങ്ങളൊക്കെ ദൈവാനത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് റിയലായിട്ട് ദൈവത്തെ അന്വേഷിക്കുന്നവർ എത്ര പേരുണ്ടെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ദൈവത്തെ അന്വേഷിക്കുന്ന റിയലായിട്ടുള്ള ആൾക്കാർ ദൈവം വെച്ചിരിക്കുന്ന റിയൽ മെസ്സേജിലേക്ക് പോകും. ബാക്കിയുള്ളവർ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ബൈബിളിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യങ്ങളിൽ സാധിക്കും, നിങ്ങൾക്ക് അത് കിട്ടും, ഇത് കിട്ടും എന്നൊക്കെയുള്ള ബൈബിളിലുള്ള ഈ ബാക്കിയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ആൾക്കാർ പോകും. അത് കിട്ടുന്നതോടുകൂടി അവർ സന്തോഷിക്കും, അത് കിട്ടിയില്ലെങ്കിൽ ഇവർ വിഷമിക്കുകയും ചെയ്യും. നമ്മൾ സ്വയം ചിന്തിച്ചു നോക്കിയാൽ മതി, നമ്മൾ റിയലായിട്ടും എന്തിനു വേണ്ടിയിട്ടാണ് വിഷമിക്കുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ്? ഇനി പ്രസംഗം കേൾക്കുന്നതുകൊണ്ടൊന്നും അല്ല ഞാൻ ചോദിക്കുന്നത്. അല്ലാതെ നിങ്ങളുടെ ഹൃദയത്തിൽ റിയൽ വിഷമം എന്തായിരുന്നു എന്ന് നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ സ്വാതന്ത്ര്യം ദൈവം ലഭിച്ചിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾക്കൊരു റിയൽ റെവലേഷൻ ആവും. ഇത് പലർക്കും വിഷയമല്ല, പലരും വരുന്നത് അതിന് വേണ്ടിയിട്ടല്ല. അതുകൊണ്ട് തന്നെ ഇത് റിലവന്റ് അല്ല. ഞാൻ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം എന്നുള്ളത് നമുക്ക് പ്രാപിക്കാൻ ദൈവം ക്രൂശിൽ ഓൾറെഡി ചെയ്തൊരു കാര്യം നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുമ്പോഴാണ് പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം നമ്മൾ പ്രാപിക്കുന്നത്. പാപത്തിന്റെ പവറിൽ നിന്ന് ദൈവനെ വിടുവിച്ചു എന്നുള്ള തിരിച്ചറിവാണ്. ഇങ്ങനെ സ്വാതന്ത്ര്യം പ്രാപിച്ച വ്യക്തിയുടെ ജീവിതത്തിലാണ് വിശദീകരണം നടക്കേണ്ടത്. പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യമല്ല വിശുദ്ധീകരണം. വിശുദ്ധീകരണം പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യമല്ല, പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച വ്യക്തികളുടെ ജീവിതത്തിൽ നടക്കുന്നതാണ് വിശുദ്ധീകരണം. ഞാനിന്നും പുതിയ ഉപദേശം എന്ന് പറയാം, നിങ്ങൾ റോമലേഖനം ഒന്ന് സിമ്പിളായിട്ട് വായിച്ചാൽ ഞാൻ മനസ്സിലാവും അല്ലേ. റോമലേഖനം 6:17 പലപ്പോഴും നമ്മൾ വായിച്ചല്ലോ. അവിടെ പറയാണ്, എന്നാൽ നിങ്ങൾ പാപത്തിന്റെ ദാസന്മാരായിരുന്നുവെങ്കിലും നിങ്ങളെ പഠിപ്പിച്ച ഉപദേശ രൂപത്തെ ഹൃദയപൂർവ്വം വിശ്വസിച്ച് പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിച്ച് നീതിക്ക് ദാസന്മാരായി തീർന്നുകൊണ്ട് ദൈവത്തിന് സ്തോത്രം. നിങ്ങളുടെ ജലത്തിന്റെ ബലഹീനത ഞാൻ നിങ്ങൾ മനുഷ്യരീതിയിൽ പറയുന്നു, നിങ്ങളുടെ അവയവങ്ങളെ അധർമ്മത്തിനും അശുദ്ധിക്കും അധർമ്മത്തിനായി അശുദ്ധിക്കും അധർമ്മത്തിനും അടിമകളായി സമർപ്പിച്ചതുപോലെ ഇപ്പോൾ നിങ്ങളുടെ അവയവങ്ങളെ വിശുദ്ധീകരണത്തിനായി നീതിക്ക് അടിമകളായി സമർപ്പിപ്പിൻ. എന്നാൽ ഇപ്പോൾ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് ദൈവത്തിന്റെ ദാസന്മാരായിരിക്കാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലം വിശുദ്ധീകരണമാണ്. അന്നേരം വളരെ ക്ലിയർ ആണ്, വിശുദ്ധീകരണം സാങ്ക്ടിഫിക്കേഷൻ എന്നുള്ളത് പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഫലമാണ്, അല്ലാതെ പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യമല്ല. പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ചു എന്ന് റെക്കഗ്നൈസ് ചെയ്ത വ്യക്തിയാണ് പിന്നീട് ആ വ്യക്തിയുടെ ജീവിതത്തിൽ വിശുദ്ധീകരണം നൽകുന്നത്. എന്തുകൊണ്ട് പലരുടെയും ജീവിതത്തിൽ വിശുദ്ധീകരണം നടക്കുന്നില്ല എന്നുള്ളതിന്റെ പ്രശ്നവും പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം പ്രാപിച്ചു എന്നും ക്രൂശിൽ എന്താണ് റിയലായിട്ട് നടന്നത് എന്നും അവർക്ക് ഒരു റിയൽ വെളിപാടായിട്ട് കിട്ടിയിട്ടില്ല. കാരണം യഥാർത്ഥത്തിൽ അവർ കർത്താവിനെ അതിനുവേണ്ടി സീക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളതും വിഷയമാണ്. എനിവേ, ഞാൻ പറഞ്ഞത് ഈ വിശുദ്ധീകരണമാണ് ദൈവത്തിന്റെ, രക്ഷിക്കപ്പെട്ട ദൈവമക്കളെ പറ്റിയുള്ള ദൈവത്തിന്റെ പദ്ധതി. രക്ഷിക്കപ്പെടാത്ത ദൈവമക്കളെ പറ്റിയുള്ള ദൈവത്തിന്റെ ആദ്യത്തെ പദ്ധതി എന്ന് പറയുന്നത് അവർ ദൈവമക്കളായി തരണം, പാപത്തിന്റെ ക്ഷമ അവർ പ്രാപിക്കണം, രണ്ട് പാപത്തിന്റെ പവറിൽ നിന്ന് അവർ പുറത്തു വന്നു, ഇല്ലെങ്കിൽ ക്രൂശിൽ ദൈവം പിശാചിനെ ആയുധവർഗം വെപ്പിച്ചു, കർത്താവ് ക്രൂശിൽ പിശാചിനെ ആയുധവർഗം വെപ്പിച്ചു എന്നുള്ള അവർക്ക് റെക്കഗ്നൈസ് ചെയ്യണം എന്നുള്ളതാണ് ദൈവത്തിന്റെ ആദ്യത്തെ പദ്ധതി. അങ്ങനെ മനസ്സിലാക്കിയ വ്യക്തികളെ പറ്റിയുള്ള ദൈവത്തിന്റെ പദ്ധതി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവരെ കറയും കളങ്കവും ഇല്ലാത്തവരായി അവരെ വിശുദ്ധരാക്കി ദൈവത്തിന്റെ സന്നിധിയിൽ നിർത്തണം എന്നുള്ളതാണ്. അന്നേരം ആദ്യത്തെ പദ്ധതി നടക്കാതിരിക്കാനായിട്ട് പിശാച് ശ്രമിക്കും. ഒരു വ്യക്തി രക്ഷിക്കപ്പെടരുത് എന്നുള്ളതാണ് പിശാചിന്റെ ഏറ്റവും വലിയ ആഗ്രഹം. ഇനി അവൻ രക്ഷിക്കപ്പെട്ടാൽ രണ്ടാമത്തെ പദ്ധതി എന്ന് പറഞ്ഞാൽ, ഇവൻ വിശുദ്ധ ജീവിതം നയിക്കരുത്, ഇവന്റെ മനസ്സിനെ പിശാചിന് ദൈവത്തോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും നഷ്ടപ്പെടുത്തി ഇവനെ നിഷ്ഫലനാക്കി കളയണം. അതോടുകൂടി ദൈവത്തിന്റെ പിശാചിന്റെ രണ്ടാമത്തെ പദ്ധതി നടക്കും. അങ്ങനെ വിശുദ്ധീകരണം നമ്മുടെ ജീവിതത്തിൽ നടന്നിട്ടില്ലെങ്കിൽ, സാങ്ക്ടിഫിക്കേഷൻ എന്ന പ്രോസസ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നടക്കുന്നില്ലെങ്കിൽ, അത് എന്താണെന്ന് പോലും തിരിച്ചറിയാതെ അത് നടക്കുന്നില്ല എങ്കിൽ, ആ വ്യക്തിയെ പറ്റിയുള്ള ദൈവത്തിന്റെ പദ്ധതി നടക്കത്തില്ല എന്ന് മാത്രമല്ല, അവർ ദൈവത്തെ കാണുകയുമില്ല. പലരുടെയും ജീവിതം ഈ വിശുദ്ധീകരണം എന്നുള്ളതൊരു എക്സ്ട്രാ അഡീഷണൽ എന്തോ കാര്യമാണ്. സ്വർഗത്തിൽ ചെല്ലുമ്പോൾ എന്താണ് കിട്ടുന്ന പ്രതിഫലത്തിന്റെ കൂടുതലും കുറതലും വേണ്ടിയിട്ടാണ് വിശുദ്ധീകരണം എന്നുള്ളതൊക്കെയാണ് ചെല്ലാൻ ചിന്തിക്കുന്നത്. അങ്ങനെയല്ല ബൈബിൾ പഠിപ്പിക്കുന്ന. വിശുദ്ധീകരണം കൂടാതെ ഒരുത്തൻ ദൈവത്തെ കാണുകയില്ല. വളരെ ക്ലിയർ ആണ്, ദൈവവചനത്തിലെ വാക്യമാണ്. ഇനി വിശുദ്ധിയും ജീവിക്കാത്ത ഒരുത്തൻ രക്ഷിക്കപ്പെട്ടോ എന്നുള്ളത് വേറൊരു സംശയമാണ്, അത് വേറൊരു കാര്യം. പക്ഷേ ദൈവം പറയാണ് ശുദ്ധീകരണം കൂടാതെ ഒരുവൻ ദൈവത്തെ കാണുകയില്ല അല്ലേ. ഒന്ന് ശ്ലോനിക്കാൻ അതിന്റെ 4:3 വാക്യത്തിൽ പറയാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് വിശുദ്ധീകരണത്തിനാണ്, രക്ഷിക്കപ്പെട്ട ഒരുത്താണ് പറഞ്ഞിരിക്കുന്നത്. ഗോഡ് ഹാസ് കോൾഡ് യു ഫോർ സാങ്ക്ടിഫിക്കേഷൻ. ഒന്ന് ശ്ലോനിക്കർ 4:3 വാക്യം, ദൈവത്തിന്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. എബ്രായ ലേഖനം 12:14 അവിടെ പറയാണ് എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിക്കാൻ ഉത്സാഹിപ്പിൻ, ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല. വിതൗട്ട് സാങ്ക്ടിഫിക്കേഷൻ നോ വൺ വിൽ സീ ഗോഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അധർമ്മം പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് ദൈവം പഠിപ്പിക്കുകയാണ്. പാപം പ്രാക്ടീസ് ചെയ്യുന്നവൻ ദൈവരാജ്യം അവകാശമാക്കുകയില്ല. ഗലാത്യരിൽ പറയാണ് ജഡത്തിന്റെ പ്രവൃത്തികൾ പറഞ്ഞിട്ട് പറയാണ് ഈ വക പ്രവർത്തിക്കുന്നവൻ, ദോസ് ഹു പ്രാക്ടീസ് ദീസ് തിങ്സ് വിൽ നോട്ട് ഇൻഹെറിറ്റ് ദ കിങ്ഡം ഓഫ് ഗോഡ്. അന്നേരം അതൊരു അഡീഷണൽ കാര്യമൊന്നുമല്ല ബൈബിൾ പഠിപ്പിക്കുന്നത്. രക്ഷിക്കപ്പെട്ടവരുടെ ജീവിതത്തിൽ ഇനി ഇത് ഇമ്പോസിബിൾ കാര്യവുമല്ല ബൈബിൾ പഠിപ്പിക്കുന്നത്. രണ്ട് തെറ്റാണ് പിശാച് മനുഷ്യന്റെ മനസ്സിൽ കൊടുക്കുന്നത്. ഒന്ന് വിശുദ്ധ ജീവിതം എന്ന് പറഞ്ഞ ഒരു ഇമ്പോസിബിൾ വലിയ ഒരു മല കയറുന്ന പോലത്തെ കാര്യമാണ് എന്നുള്ളതും, രണ്ടാമത്തേത് ഇതൊരു വിഷയമല്ല എന്നുള്ളതും. രണ്ടും തെറ്റാണ്, പിശാചിന്റെ വഞ്ചനകളാണ്. ദൈവവചനം മനസ്സിലാക്കാത്തതുകൊണ്ട് ദൈവവചനം പഠിക്കാത്തതുകൊണ്ടുള്ള വഞ്ചനകളാണ് ഇതെല്ലാം. ഇത് ഡേഞ്ചറാണ് എന്ന് പൗലോസിന് അറിയാവുന്നതുകൊണ്ട് പൗലോസ് ദൈവസഭയെ പറ്റിയുള്ള ദൈവത്തിന്റെ കൺസേൺ ആണ് പറയുന്നത്. ഞാൻ നിങ്ങളെ ക്രിസ്തു എന്ന ഏകപുരുഷന് നിർമ്മല കന്യകയായി, വിശുദ്ധ കന്യകയായി വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. എന്നാൽ പിശാച് രക്ഷിക്കപ്പെട്ടവരുടെ മനസ്സിന് ദൈവത്തോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളാകി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. ദൈവമക്കളുടെ മനസ്സാണ് പിന്നീട് രൂപാന്തരപ്പെടേണ്ടത്. അവിടെയാണ് വിശുദ്ധീകരണം നടക്കുന്നത്, ഇല്ലെങ്കിൽ ദേഹിയിലാണ്. അതൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. അത് നടന്നില്ല എങ്കിൽ അവൻ ദൈവത്തെ കാണുകയില്ല. അതുകൊണ്ടാണ് റോമാലേഖനം 12-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്, 12:1 വായിക്കുമ്പോൾ പറഞ്ഞിരിക്കുന്നത്, നിങ്ങളുടെ മനസ്സ് പുതുക്കി ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പൂർണതയും പ്രസാദവുമുള്ള ദൈവഹിതം എന്തെന്ന് തിരിച്ചറിയേണ്ടതിന് നിങ്ങളുടെ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്ടുകൊണ്ടേയിരിക്കും. എന്നാലും ഈ ഒരു കാര്യം ഒരു പ്രോസസ്സാണ്. ഇത് നടക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം നമ്മളെ സ്വാതന്ത്ര്യരാക്കിയത്. ഈ നടക്കുന്നില്ല എങ്കിൽ ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം ദൈവീക പദ്ധതി നടന്നില്ല. ബാക്കി ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ടായിരിക്കാം. നമ്മുടെ സാക്ഷ്യം, നമ്മുടെ ദൈവം ചെയ്തതെന്ന കാര്യങ്ങൾ, ദൈവനെ അപകടത്തിൽ നിന്ന് വിടുവിച്ചു, ദൈവം എനിക്ക് വീട് തന്നു, കാറ് തന്നു, എന്നെ അത് ചെയ്തു ഇത് ചെയ്തു. ഞാൻ ചോദിക്കട്ടെ, ഇതെല്ലാം നടന്നിട്ടും ദൈവത്തിന്റെ പദ്ധതി നടന്നില്ലെങ്കിൽ എന്ത് പ്രയോജനം? ഇത് ആൾക്കാർക്ക് മനസ്സിലാവുന്നില്ല. ആൾക്കാരുടെ വിഷയമല്ലത്. അപ്പോൾ ഞാൻ പറഞ്ഞത്, നേരെ പിശാച് ഇത് മനുഷ്യരുടെ മുമ്പിൽ മറച്ചു വെച്ചിരിക്കുകയാണ്. ഒരു വിശുദ്ധ ജീവിതം എന്നുള്ളത്, ഇല്ലെങ്കിൽ കറക്റ്റ്, ഞാൻ വിശുദ്ധ ജീവിതം എന്ന് പറഞ്ഞ വിശദീകരണം എന്ന് പറയുന്ന ഒന്നും പെർഫെക്ഷൻ അല്ല. അത് നിങ്ങൾക്ക് അറിയാമല്ലോ, പെർഫെക്ഷനെ പറ്റി അല്ല പറയുന്നത്. എന്നാൽ പ്രോഗ്രസീവ് സാങ്ക്ടിഫിക്കേഷൻ, അത് നിങ്ങളുടെ കുടുംബത്തിൽ, നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിൽ, നിങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ദേർ ഷുഡ് ബി എ പ്രോഗ്രസീവ് സാങ്ക്ടിഫിക്കേഷൻ. അൺലെസ് ദാറ്റ് ഈസ് ഹാപ്പനിങ്, നിങ്ങൾ കർത്താവിനെ കാണുകയില്ല എന്ന് ദൈവവചനം ദൈവമക്കളുടെ അടുത്ത് പറയാം. അന്നേരം പിശാച് എന്താ ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിനെ മറച്ചു വെക്കുകയാണ്. പിശാച് മനുഷ്യരെ രണ്ട് കാര്യങ്ങൾ കൂടിയാണ് ഞാൻ ഈ ഒരു പിശാച് മറച്ചു വെച്ചിരിക്കുന്നു, പിശാച് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന്റെ പദ്ധതിയെ തകർക്കുക എന്നുള്ള രീതിയിലല്ല, മനുഷ്യരെ വഞ്ചിക്കുന്ന കാര്യമാണ് പറഞ്ഞത്. അത് പിശാച് ചെയ്യുന്ന കാര്യമാണ്. രണ്ട് കാര്യങ്ങൾ കൂടിയാണ്. ഒന്ന്, മനുഷ്യരെ വിശുദ്ധ ജീവിതം സീരിയസ് അല്ല എന്ന് പറഞ്ഞ് ലോകമയമായിട്ട് ആൾക്കാരെ ജീവിക്കാനായിട്ട് വിട്ടുകളയുക. അതുകൊണ്ടും കുഴപ്പമില്ല, നിങ്ങൾ ദൈവത്തിന്റെ സന്നിധിയിൽ ചെല്ലും, അതൊന്നും വലിയൊരു വിഷയമല്ല, രക്ഷിക്കപ്പെട്ടല്ലോ എന്നുള്ള ഒരു പിക്ചർ കൊടുത്ത് ഇവരെ വഞ്ചിക്കുക. അതുവഴി ഇവർ ജഡീകരായിത്തീരുകയാണ്. അവർ ജഡീകരായിത്തീരുകയാണ്, ജഡത്തെ അനുസരിച്ച് നടക്കുന്നവരായിത്തീരുകയാണ്. അവരുടെ അടുത്ത് പൗലോസ് റോമലേഖനം 8-ാമത്തെ അധ്യായത്തിൽ പറയുകയാണ്, നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നു എങ്കിൽ മരിക്കും നിശ്ചയം. ആത്മാവിനാൽ ജഡത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിലോ നിങ്ങൾ ജീവിക്കും. അന്നേരം ഇതിന്റെ അൾട്ടിമേറ്റ് ഡേഞ്ചർ പൗലോസ് അറിയാമായിരുന്നു. ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തി മരണത്തിലേക്കാണ് വീണ്ടും പോയിക്കൊണ്ടിരിക്കുന്നത്. അവൻ ജഡത്തെ അനുസരിച്ച്, ലോകത്തെ അനുസരിച്ച്, ലോകമോഹങ്ങളിൽ ജീവിക്കുമ്പോൾ അവൻ ദൈവരാജ്യം ഇൻഹെറിറ്റ് ചെയ്യുകയില്ല എന്ന് പറയുകയാണ്. രക്ഷിക്കപ്പെട്ടു എന്ന് പേര് പറഞ്ഞിട്ട് പാപം പ്രാക്ടീസ് ചെയ്യുന്ന എല്ലാ വ്യക്തികളും നിത്യനരകത്തിൽ പോകാൻ ദൈവം പഠിപ്പിക്കുന്നു. പാപം പ്രാക്ടീസ് ചെയ്യുന്നവർ. അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷത്തിൽ കർത്താവ് ചില ആൾക്കാരെ പറ്റി പറയുമ്പോൾ പറയുന്നത്, മത്തായിയുടെ സുവിശേഷം അതിന്റെ 7-ാമത്തെ അധ്യായത്തിൽ അതിന്റെ 19-ാമത്തെ വാക്യത്തിൽ പറയാണ്, നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷമൊക്കെയും വെട്ടി തീയിലിട്ട് കളയുന്നു, ആകയാൽ അവരുടെ ഫലത്താൽ നിങ്ങൾ അവരെ തിരിച്ചറിയും. എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവനല്ല, സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവനത്ര സ്വർഗരാജ്യത്തിൽ കടക്കുന്നു. കർത്താവെ കർത്താവെ, നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുകയും നിന്റെ നാമത്തിൽ വളരെ വീര്യപ്രവൃത്തികൾ ചെയ്യുകയും ചെയ്തില്ലയോ എന്ന് പലരും അന്നാൽ പറയും. അന്ന് ഞാൻ അവരോട്, ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല, അധർമ്മം പ്രവർത്തിക്കുന്നവരെ, എന്നെ വിട്ടു പോകുവിൻ എന്ന് പറയും. ഇംഗ്ലീഷ് ഇങ്ങനെയാണ്, ഐ നെവർ ന്യൂ യു, ഡിപ്പാർട്ട് ഫ്രം മീ ദോസ് ഹു പ്രാക്ടീസ് ലോലെസ്നെസ്. ഈ പ്രാക്ടീസ് എന്നുള്ള വാക്കൊന്ന് ശ്രദ്ധിക്കണം. പാപം പ്രാക്ടീസ് ചെയ്തുകൊണ്ട് ഒരു വ്യക്തി ജീവിക്കുകയാണ്. ആ വ്യക്തിയുടെ ആ വ്യക്തി പ്രസംഗിക്കുകയാണ്, ആ വ്യക്തി അത്ഭുതം ചെയ്യുകയാണ്, ആ വ്യക്തി വലിയ പ്രവർത്തനങ്ങൾ ചെയ്യുകയാണ്, ആൾക്കാർ വിചാരിക്കുന്നു ഇതൊക്കെ ചെയ്യുന്നുകൊണ്ട് ഈ വ്യക്തിയെ ദൈവത്തിന്റെ വ്യക്തിയാണ്. ദൈവം വളരെ വ്യക്തമായിട്ട് പറയാണ്, പാപം പ്രാക്ടീസ് ചെയ്യുന്ന ഒരു വ്യക്തി അവൻ പാസ്റ്ററാണെങ്കിലും, അവൻ എൽഡറാണെങ്കിലും, അവൻ സുവിശേഷകനാണെങ്കിലും, വിശ്വാസിയാണെങ്കിലും, അവരെ ദൈവം അറിയുന്നില്ല എന്ന് പറയും. കാരണം യോഹന്നാൻ പറയാണ്, ദൈവത്തിൽ നിന്ന് ജനിച്ചവന് പാപം പ്രാക്ടീസ് ചെയ്യാൻ കഴിയില്ല.
കാരണം ദൈവത്തിന്റെ വിത്ത് അവനിൽ വസിക്കുന്നു. ഒന്നുകിൽ അവൻ വീണ്ടും ജനിച്ചിട്ടില്ല, ഇല്ലെങ്കിൽ അവൻ വീണ്ടും ജനിച്ചിട്ടും അവൻ ദൈവത്തിന്റെ രക്ഷ മനസ്സിലാകാതെ പാപം പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പാപം സംഭവിച്ചേക്കാം, അതിന്റെ പോസിബിലിറ്റി ദൈവം വളരെ വ്യക്തമായിട്ട് പറയുന്നു. ഈ രണ്ടും തമ്മിലുള്ള വ്യത്യാസം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഏറ്റവും ഒടുപ്പിച്ച് ഇത് പറയുന്നത്. ഇവിടെ പറയുകയാണ് ദോസ് ഹു പ്രാക്ടീസ് ലോലെസ്നെസ്. അതുകൊണ്ടാണ് കൊരിന്ത്യലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത് അന്യായം പ്രവർത്തിക്കുന്നവൻ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ. അന്യായം പ്രാക്ടീസ് ചെയ്യുന്ന ഒരു വ്യക്തി ദൈവരാജ്യത്തിന് അവകാശി അല്ല എന്നൊരു വ്യക്തിക്ക് തിരിച്ചറിയണം. അന്യായം പ്രാക്ടീസ് ചെയ്യുന്ന ഒരു വ്യക്തിയുടെ പ്രസംഗം ദൈവ വചനം ഇല്ലെങ്കിൽ ദൈവത്തിന്റെ റെപ്രസെന്റേറ്റീവ് അല്ല ആ വ്യക്തി. ആ വ്യക്തി എന്തൊക്കെ മിറാക്കിൾസ് ചെയ്ത് കഴിഞ്ഞാലും ആൾക്കാർ വഞ്ചിക്കപ്പെടുന്ന അങ്ങനെയാണ്. ഞാനത് വളരെ ക്ലിയർ ആയിട്ട് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. പല ആൾക്കാരും ആൾക്കാരെ കാണുന്നത് ആ വ്യക്തിയുടെ പുറമെയുള്ള പ്രവർത്തനങ്ങൾ കൊണ്ടാണ്. കർത്താവ് പറയുന്നത് ഫലം കൊണ്ടേ ഒരു വ്യക്തിയെ തിരിച്ചറിയാൻ കഴിയത്തുള്ളൂ. ഫലമില്ലാത്തവൻ എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാലും അത് കള്ളത്തരമാണ്. അതാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. പൗലോസ് പറയുകയാണ് അന്യായം പ്രവർത്തിക്കാൻ ദൈവരാജ്യം അവകാശമാക്കിയില്ല എന്ന് നിങ്ങൾ അറിയുന്നില്ല. ഞാൻ പറഞ്ഞത് പിശാച് ഒരു വഞ്ചന ആൾക്കാരുടെ ഇടയിൽ കൊടുത്തിരിക്കുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ രക്ഷിക്കപ്പെട്ട വ്യക്തി നിങ്ങൾ കുറെ പ്രവർത്തനങ്ങളോ ഇല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളോ ചെയ്യുന്നതുകൊണ്ട് നിങ്ങളുടെ ഉള്ളിലുള്ള നിങ്ങളുടെ അകത്തുള്ള നിങ്ങളുടെ പ്രൈവറ്റ് ലൈഫ് ദൈവം അത്ര വിശദമായിട്ട് കാണുന്നതിൽ കുഴപ്പമില്ലാത്തുള്ള എന്നോ. അത് ഞാൻ പറഞ്ഞത് ആദ്യത്തെ വഞ്ചന ഏതാണ്, ഇത് മനുഷ്യർ മനസ്സിലാക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത് ജഡത്തിന്റെ. പക്ഷെ ഞാൻ പറഞ്ഞത് ഇത് എവിഡന്റാ, ഇത് എവിഡന്റായിട്ട് പുറത്ത് കാണുന്ന രീതിയിലുള്ള പാപത്തിന്റെ ഇല്ലെങ്കിൽ ജഡത്തിന്റെ പ്രവൃത്തികളാണ്. അതാണ് ഗലാത്യലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത്. ഗലാത്യലേഖനം അതിന്റെ അഞ്ചാമത്തെ അധ്യായത്തിന്റെ 22 അതാണ് പറയുന്നത്. ഗലാത്യലേഖനം 5 19 വാക്യങ്ങൾ. ഇതൊരു റിമൈൻഡർ ആണ്, പറയാണ് ഈ ലിസ്റ്റ് പറഞ്ഞിട്ട് പറയണം. അതിന്റെ മുതലായവ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞിട്ട് പറയാണ് ഈ വക പ്രവർത്തിക്കുന്നവൻ. ഇംഗ്ലീഷിൽ ദോസ് ഹു പ്രാക്ടീസ് ദീസ് തിങ്സ്. അവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല. അവരുടെ എന്ത് പ്രവൃത്തി ഉണ്ടെങ്കിലും പുറമെ. ഇതാണ് ബൈബിളിന്റെ ടീച്ചിങ്, ഇതാണ് അപ്പോസ്തലിക ഉപദേശം. പാപത്തിൽ കണ്ടിന്യൂ ചെയ്യുന്ന വ്യക്തി, പാപം പ്രാക്ടീസ് ചെയ്യുന്ന വ്യക്തി, ജഡത്തിന്റെ പ്രവൃത്തികൾ സീരിയസ് ആണ് എന്ന് മനസ്സിലാക്കാത്ത വ്യക്തി, അവൻ ദൈവരാജ്യം അവകാശമാക്കില്ല. എന്നാൽ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പാപം വരാം, വീണ്ടും ജനിച്ചവരുടെ കാര്യമാണ്. അങ്ങനെ വരുമ്പോൾ അവരെന്ത് ചെയ്യണമെന്നുള്ളതാണ് 1 യോഹന്നാൻ പറയുന്നത്. 1 യോഹന്നാൻ അതിന്റെ 2:1-2. ഇവിടെ പറഞ്ഞിരിക്കുന്നത് പാപം പ്രാക്ടീസ് ചെയ്യുന്നതിന്റെയല്ല, പാപം ചെയ്യുക എന്നുള്ളതാണ്. മലയാളത്തിൽ അത്ര നമുക്ക് ഈ കാര്യങ്ങൾ വ്യക്തമാകത്തില്ല, പക്ഷെ ഇംഗ്ലീഷ് ബൈബിളൊക്കെ വായിച്ചാൽ കൺസിസ്റ്റന്റ് ആണ്. ദൈവം അറിയുന്നില്ല, ദൈവരാജ്യം അവകാശമാക്കുകയില്ല, ദൈവരാജ്യത്തിൽ കടക്കുകയില്ല എന്നൊക്കെ പറയുന്നത് ദോസ് ഹു പ്രാക്ടീസ് സിൻ, ദോസ് ഹു ഡോണ്ട് ടേക്ക് ക്രിസ്ത്യൻ ലൈഫ് സീരിയസ്. വിശുദ്ധ ജീവിതം വിഷയമല്ല എന്ന് കാണുന്നവർ പ്രാക്ടീസ് ചെയ്യും. എന്നാൽ കർത്താവിനെ അനുസരിക്കാനായിട്ട് മുമ്പോട്ട് പോകുന്നവരുടെ ജീവിതത്തിലും വീഴ്ചകളുണ്ടാവും. അതാണ് പറഞ്ഞിരിക്കുന്നത്. അത് പക്ഷെ ഉണ്ടാവാതിരിക്കാനായിട്ടാണ് ഞാൻ എഴുതുന്നത്. ഉണ്ടാകുന്നവർക്കല്ല, പ്രാക്ടീസ് ചെയ്യുന്നവർക്കല്ല, ഉണ്ടാകാതിരിക്കാൻ. പക്ഷെ അഥവാ നിങ്ങളുടെ ജീവിതത്തിൽ കുറവുകൾ വരികയാണെങ്കിൽ, നിങ്ങൾ വീഴുകയാണെങ്കിൽ, നിങ്ങൾ പാപം ചെയ്യുകയാണെങ്കിൽ തന്നെ എന്ത് സംഭവിക്കുന്നു പറഞ്ഞിരിക്കുന്നു. നിങ്ങൾ ഒരു കാര്യം അറിയണം, നീതിമാനായ യേശു ക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിന്റെ മധ്യത്തിൽ അടുക്കലുണ്ട്. യേശു ക്രിസ്തു ഇന്നും ജീവിക്കുന്നു, യേശു ക്രിസ്തു ഇന്നും മധ്യസ്ഥനായിട്ടിരിക്കുന്നു. അതുകൊണ്ട് ഏതൊരു വ്യക്തിക്കും ഏത് സമയത്തും കർത്താവിന്റെ സന്നിധിയിലേക്ക് ചെല്ലാനായിട്ട് കഴിയും. അവിടെ പറഞ്ഞിരിക്കുകയാണ് അവൻ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുന്നത്. അതിന്റെ 1 അധ്യായത്തിന്റെ 9 വാക്യത്തിൽ പറയുന്നത് നമ്മൾ നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പൊക്കി ശുദ്ധീകരിക്കുവാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനും ആകുന്നു. എന്നിട്ട് ഞാൻ ഈ ആദ്യം പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ഗലാത്യലേഖനത്തിൽ പറഞ്ഞിരിക്കുകയാണ്. ഈ കാര്യങ്ങൾ പറഞ്ഞിട്ട് അവസാനം പറയാണ് ഇവിടെ ഈ ജഡത്തിന്റെ പ്രവൃത്തികൾ എന്നിട്ട് പറയണം ദീസ് തിങ്സ് ആർ എവിഡന്റ് എന്ന് പറയണം. ജഡത്തിന്റെ പ്രവൃത്തികൾ വെളിവാകുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നൗ ദ ഡീഡ്സ് ഓഫ് ദ ഫ്ലഷ് ആർ എവിഡന്റ്. എവിഡന്റായി പുറത്തു വരുന്ന ചില കാര്യങ്ങളുണ്ട്. ഇതാണ് ജഡത്തിന്റെ പ്രവർത്തനം. ഞാൻ അതിനെ പറഞ്ഞത് വിശുദ്ധീകരണം ദൈവവനത്തിലെ ദൈവത്തിന്റെ പദ്ധതിയാണ്. ദൈവസഭ വിശുദ്ധരാകണമെന്നും അവരുടെ ജീവിതത്തിൽ അനുദിനം അവർ വിശുദ്ധീകരണത്തിൽ മുമ്പോട്ട് പോകണമെന്നും ദൈവത്തിന്റെ സന്നിധിയിൽ ഒടുവിൽ ഒരു തേജസ്സുള്ള സഭയായി കറയും കളങ്കവും വാട്ടവും മാലിന്യം ഇതെല്ലാം രക്ഷിക്കപ്പെട്ടവരുടെ ജീവിതത്തിലുണ്ട് കേട്ടോ. രക്ഷിക്കപ്പെട്ടവരുടെ ജീവിതത്തിൽ നിന്ന് പാപത്തിന്റെ ആ ഹൃദയമാണ് മാറിയതെങ്കിലും അവരുടെ ദേഹിയിൽ ഇപ്പോഴും ഈ പറഞ്ഞ കറയും കളങ്കവും എല്ലാം ഉണ്ട്. അവരുടെ ദേഹി ഇതുവരെയും ചിന്തിച്ചു വന്നിരുന്ന രീതിയുണ്ട്. പക്ഷെ അവിടെയാണ് ഈ വിശുദ്ധീകരണം നടക്കേണ്ടത്. അവിടെയാണ് ഈ കറയും കളങ്കവും ദൈവം ഗ്രാജുവലി ശുദ്ധീകരിക്കുന്നത്. അല്ല, ഞാൻ പറഞ്ഞത് ഒന്നാമത്തെ ഒരു പ്രശ്നം എന്നുള്ളത് പിശാച് പറയാണ് ഇത് വിശുദ്ധ ജീവിതം സീരിയസ് അല്ല എന്ന് പറഞ്ഞ ആൾക്കാരെ ലൈറ്റാക്കി ഇവരെ ജഡീകരാക്കി ലോകത്തിന്റെ പുറകെ വിട്ടിട്ടും ഇവർ ചിന്തിക്കുകയാണ് ഇവർ ദൈവരാജ്യം അവകാശമാക്കും. അത് തെറ്റാണെന്ന് ആദ്യം മനസ്സിലാക്കി. രണ്ടാമത് പിശാച് ചെയ്യുന്നത് സീരിയസ് ആയിട്ട് ദൈവത്തെ ഫോളോ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്കും ഈ വിശുദ്ധ ജീവിതം എങ്ങനെയാണ് ദൈവം ഒരു വ്യക്തിയിൽ സാധ്യമാക്കുന്നത് എന്നുള്ള കാര്യം ഇവരുടെ മനസ്സിലെ മറച്ചു കളയും. എന്നിട്ട് ഇവരെന്ത് ചെയ്യുന്ന പറയുമ്പോൾ ഇവരെ കൊണ്ട് സ്വയം പുറമേ ഉള്ള കുറേ കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ടും പുറമേ ചില കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ടും ഇവർ വിശുദ്ധരാണ് എന്നിവരെ പറ്റി തെറ്റിദ്ധരിപ്പിക്കും. ഒന്ന് എവിഡന്റ് ആയിട്ടുള്ള പാപമാണെങ്കിൽ രണ്ടാമത്തത് എവിഡന്റ് അല്ല, രണ്ടാമത് പുറമേ പല കാര്യങ്ങളും ഇവർ ചെയ്യുന്നുണ്ടായിരിക്കും. പക്ഷെ യഥാർത്ഥ വിശുദ്ധീകരണം ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞു കർത്താവ് ചെയ്യുന്ന ഒരു ഫലമാണ്. വിശുദ്ധീകരണം എന്ന് പറഞ്ഞത് ഫ്രൂട്ടാണെന്നാണ് പറഞ്ഞത് അല്ലെ റോമലേഖനത്തിൽ. ആ ഫ്രൂട്ട് എങ്ങനെയാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്, വിശുദ്ധീകരണം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ എങ്ങനെയാണ് ഉണ്ടാകുന്നത്, ദൈവം വളരെ വ്യക്തമായിട്ട് അതിന്റെ ഉള്ള മാർഗം പറഞ്ഞിട്ടുണ്ട്. ആ മാർഗം പിശാച് ഇവരുടെ മനസ്സിൽ നിന്ന് മറച്ചു കളയും. ഞാൻ അതുകൊണ്ടാണ് അതാണ് കഴിഞ്ഞ ആഴ്ചയിൽ പറയാനായിട്ട് ശ്രമിച്ചത്. യഥാർത്ഥത്തിൽ കർത്താവ് നമ്മളിൽ ചെയ്യുന്ന നമ്മൾ യഥാർത്ഥത്തിൽ കർത്താവിന് വേണ്ടി ജീവിക്കാനായിട്ട് വിശുദ്ധ ജീവിതം നയിക്കാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ യഥാർത്ഥത്തിൽ ദൈവം വെളിപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്, കർത്താവിനെ കൂടാതെ നമ്മളെ കൊണ്ട് ഈ വിശുദ്ധ ജീവിതം ഇമ്പോസിബിൾ ആണ് എന്ന് ദൈവം ബോധ്യപ്പെടുത്തും. അത് ബോധ്യപ്പെടുന്ന വ്യക്തി എന്ത് ചെയ്യുന്നറിയാമോ, കർത്താവിൽ പൂർണ്ണമായിട്ടും ആശ്രയിക്കും. ഇനി ആ ആശ്രയിക്കുമ്പോഴും പിന്നെയും നമ്മൾ ഈ ബോധ്യപ്പെടുത്തുന്ന മറന്നു പോകുമ്പോൾ ദൈവം നമ്മളെ വീണ്ടും ഡിസിപ്ലിൻ ചെയ്ത് ഇത് ഓർമ്മിപ്പിക്കും. ഇത് റിമൈൻഡ് ചെയ്തുകൊണ്ട് റിമൈൻഡ് ചെയ്തുകൊണ്ടേയിരിക്കും. എന്നാൽ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഒന്നാമത്തേത് വിശുദ്ധ ജീവിതം സീരിയസ് ആണ് ദൈവനെ പഠിപ്പിക്കുന്നിടത്തോളം, രണ്ടാമത് വിശുദ്ധ ജീവിതം ഇമ്പോസിബിൾ അല്ല, മൂന്നാമത് വിശുദ്ധ ജീവിതം യേശു ക്രിസ്തുവിലുള്ള ഡിപ്പെൻസിൽ അല്ലാതെ സാധ്യമാവുകയില്ല. യേശുക്രിസ്തുവിനെ കൂടാതെയുള്ള കുറെ എക്സ്റ്റേണൽ റൂൾസ് ആൻഡ് റെഗുലേഷൻ വഴി വിശുദ്ധരായിട്ട് ജീവിക്കുന്ന ചില പലരുമുണ്ട്. പക്ഷെ ഇതിന്റെ പ്രശ്നം അവരുടെ ഉള്ളിൽ യഥാർത്ഥത്തിൽ കർത്താവിന്റെ റിയൽ വിശുദ്ധി വന്നിട്ടില്ല, എക്സ്റ്റേണലി മാത്രമേ വന്നിട്ടുള്ളൂ. ഇതായിരുന്നു പരീശന്മാരുടെ പ്രശ്നം. അന്നേരം ഒന്ന് പിശാച് ഇവരെ വിശുദ്ധ ജീവിതം സീരിയസ് അല്ല എന്ന് തെറ്റിച്ചു കളയുന്നെങ്കിൽ രണ്ടാമത് ഇവരെ വിശുദ്ധ ജീവിതത്തിന്റെ വഴി തെറ്റിച്ചു കളയാണ്. അന്നേരം ആദ്യത്തെ കൂട്ടരാണ് നമ്മള് കൊരിന്തലേനത്തിൽ കാണുന്നത്, പാപത്തിൽ മുഴുകി ജീവിക്കുന്ന വ്യക്തികൾ, അപ്പന്റെ ഭാര്യയെ കൊണ്ടിരിക്കുന്നവർ, കേസ് കൊടുക്കുന്നവർ, വഴക്കുണ്ടാക്കുന്നവർ, ഇങ്ങനെയുള്ളവർ. അവർ ജഡീകന്മാരാണെന്ന് പൗലോസ് അവരത്ത് പറയാണ്. അന്യായം പ്രവർത്തിക്കുന്ന നിങ്ങൾ ഇങ്ങനെ മുമ്പോട്ട് പോയാൽ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് പറയാണ് അവരത്ത് പറയുന്നത്. എന്നാൽ ഗലാത്യരടുത്ത് പൗലോസ് പറയാണ്, ഗലാത്യർ അങ്ങനത്തെ ആൾക്കാരല്ല, അവരടുത്ത് പറയാണ്, അതാണ് ഗലാത്യരേന മൂന്നാമത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്. ആദ്യം യേശുക്രിസ്തു എങ്ങനെയാണ് വിശുദ്ധ ജീവിതം എന്നുള്ളത്, എങ്ങനെയാണ് യഥാർത്ഥമുള്ള സാങ്ക്ടിഫിക്കേഷൻ എന്നുള്ളത് ഗലാത്യലേഖനം രണ്ടാമത്തെ അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യത്തിൽ പൗലോസ് പറഞ്ഞു. എന്താണ് അതിന്റെ റൂട്ട്, എങ്ങനെയാണ് ദൈവം അത് ചെയ്തത്, ഞാൻ ഈ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അവിടെ പറയുകയാണ്, ഞാൻ ക്രിസ്തുവിനോടുകൂടി ക്രൂശിക്കപ്പെട്ടു, ഇനി ഞാനല്ല യേശുക്രിസ്തു ഇനി എന്നിൽ ജീവിക്കുന്നു, ഇനി യേശുക്രിസ്തു എന്നിൽ ജീവിച്ച് തന്റെ ജീവനെ വെളിപ്പെടുത്തുന്നത് എങ്ങനെയാണ്, ഞാൻ ഈ ജഡത്തിൽ ജീവിക്കുന്നതോ എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രനുള്ള വിശ്വാസത്താൽ ഒരു വ്യക്തി ബൈ ഫെയ്ത്ത് ഹി വിൽ ബി ലിവിംഗ്. സാങ്ക്ടിഫിക്കേഷൻ ഈസ് ബൈ ഫെയ്ത്ത്, ദൈവത്തിലുള്ള ഡിപ്പെൻഡൻസിലാണ് സാങ്ക്ടിഫിക്കേഷൻ നടക്കുന്നത്. അല്ലാത്ത സാങ്ക്ടിഫിക്കേഷൻ എല്ലാം പുറത്തേ നടക്കത്തുള്ളൂ. പുറത്ത് കുറേ റൂൾസ് കൊണ്ട് നമുക്ക് വിശുദ്ധരായിട്ടിരിക്കാം, പക്ഷെ അകത്ത് വ്യത്യാസം വരത്തില്ല. മാത്രമല്ല ഈ പുറത്തെ വിശുദ്ധിയുടെ പേരിൽ അവന്റെ ഉള്ളിൽ അവനൊരു പ്രൈഡ് ഉണ്ടാവുകയും ചെയ്യും. അതാണ് ഏറ്റവും വലിയ പാപം. ആ പ്രൈഡ് ഉള്ളിൽ കാണുകയും ചെയ്യും, പുറത്ത് വിശുദ്ധിയും കാണും, ദൈവത്തിന്റെ പദ്ധതി ആ വ്യക്തി നാശം. അതാണ് ഗലാത്യരോട് പറഞ്ഞിരിക്കുന്നത്, ഹാ ബുദ്ധിയില്ലാത്ത ഗലാത്യരെ, യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടവരായി നിങ്ങളുടെ മുമ്പിൽ വരച്ചു കിട്ടിയിരിക്കെ നിങ്ങളെ ക്ഷുദ്രം ചെയ്ത് മയക്കിയതാണ്. ഞാൻ പറഞ്ഞു അതിന്റെ ആ സ്മെല്ല്, ആ ജഡത്തിന്റെ ജഡം അഭിനയിക്കുന്ന വിശുദ്ധിയുടെ, ഇല്ലെങ്കിൽ ജഡം പ്രൊഡ്യൂസ് ചെയ്തെടുക്കുന്ന വിശുദ്ധിയുടെ സ്മെല്ല് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ആ വ്യക്തി പുറമെ എത്ര, ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്, ഈ എക്സ്റ്റേണൽ റൈറ്റ്സ്നെസ്സിൽ വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആൾക്കാർക്ക് എല്ലാം മിക്കവർക്കും അവർ അതിൽ മറ്റുള്ളവരുടെ മുമ്പിൽ അവർക്ക് വലിയ ബോധ്യമുണ്ട് അവർ വിശുദ്ധനാണെന്നത്. അതേസമയം ദൈവമാണ് ഒരു വ്യക്തിയുടെ ഉള്ളിൽ വിശുദ്ധി സ്റ്റാർട്ട് ചെയ്തതെങ്കിൽ അത് ഗ്രാജുവലാണ്, അവൻ പോലും അറിയാതാണ് അത് വെളിയിലേക്ക് വരുന്നത്. അതാണ് റിയൽ വിശുദ്ധിയുടെ ടെസ്റ്റ്. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ ക്രിസ്തുവിന്റെ സൗരഭ്യവാസന പ്രവർത്തിക്കുന്നവരാണ്. ഞാൻ ചെയ്തു എന്നുള്ള ആ കാര്യം ഉയർന്നു നിൽക്കുമ്പോൾ മനസ്സിലാക്കണം അത് അവരും ചെയ്തു തന്നെയാണ്, ആ വ്യക്തി ചെയ്തു തന്നെയാണ്, ദൈവത്തിന്റെ സെല്ലം അക്സെപ്റ്റബിൾ അല്ല. യേശുക്രിസ്തു ഒരു ഉപമ പറഞ്ഞു മത്തായിയുടെ സുവിശേഷം, അതിന്റെ ലൂക്കോസിന്റെ സുവിശേഷം അതിന്റെ 18-ാം അധ്യായം, ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായത്തിൽ കർത്താവ് പറഞ്ഞ ഒരു ഉപമ പരീശന്റെയും ചുങ്കക്കാരന്റെയും ഉപമയാണ്. നിങ്ങൾക്ക് അറിയാവുന്ന അതുകൊണ്ട് എടുത്ത് വായിക്കണമെന്നില്ല, നിങ്ങൾക്ക് പെട്ടെന്ന് അറിയാവുന്നവരാണ്. രണ്ടുപേര് പ്രാർത്ഥിക്കാനായിട്ട് പോയി, ഒരുവൻ പരീശൻ ഒരുവൻ ചുങ്കക്കാരൻ. എന്നിട്ട് പരീശൻ നിന്നുകൊണ്ട് പറയുകയാണ്, ദൈവമേ ഇങ്ങനെ ഇന്ന ഇന്ന കാര്യങ്ങളൊന്നും ഞാൻ ചെയ്യുന്നില്ല, ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നു എന്ന് പറയാണ്. ചുങ്കക്കാരൻ പറയാണ് ഇതൊന്നും പറയാതെ, ദൈവമേ പാപിയായ എന്നോട് കരുണയുണ്ടാവുന്നതാണ്. ഞാൻ ചോദിക്കട്ടെ എന്തുകൊണ്ടാണ് ഇതിന്റെ റൂട്ട് പ്രശ്നം എവിടാണ്? ഈ പരീശൻ ഈ കാര്യങ്ങളൊക്കെ ചെയ്തത് ന്യായപ്രമാണത്തിന് കീഴിലാണ്, യേശുക്രിസ്തുവിന്റെ ജീവിതത്തിന്റെ സമയത്തെ കാര്യം പറയുന്നത്. ഈ പറഞ്ഞതെല്ലാം കൃത്യമായിട്ട് ചെയ്യേണ്ട കാര്യമാണ്, അല്ലാതെ ഇത് തെറ്റല്ല. എവിടാണ് പ്രശ്നം? ഈ വ്യക്തി ഇതൊക്കെ ചെയ്തത് കൊണ്ടാണോ ഈ വ്യക്തി ദൈവത്തിന്റെ സെല്ലിന് തള്ളപ്പെട്ടത്? മറ്റവൻ ചുങ്കക്കാരനായതുകൊണ്ടാണോ അവൻ ദൈവത്തിന്റെ സെല്ലിൽ അക്സെപ്റ്റബിൾ ആയത്? എന്താ അതിന്റെ പ്രശ്നം? അതിന്റെ പ്രശ്നം റിയൽ പ്രശ്നം ഇവിടെ എന്തുകൊണ്ടാണ് അവൻ തള്ളപ്പെട്ടത്? കാര്യം എന്ത്? അവിടെ കർത്താവ് എന്റെ കാരണം, അടുത്ത വാക്യത്തിൽ കർത്താവ് ഓരോ കാര്യത്തിന്റെ അവസാനം എന്താ കാര്യം എന്നുള്ള പറഞ്ഞു. എന്താ പറഞ്ഞിരിക്കുന്നത്? തന്നെത്താൻ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും, തന്നെത്താൻ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും. ഇവന്റെ ഈ കാര്യത്തിന്റെ ഇടയിലെല്ലാം ഇവൻ ഇതെല്ലാം ചെയ്യുമ്പോൾ ഇവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമുണ്ട്, ഐ ഐ ഐ ഐ, ഞാനിത് ചെയ്തു, ഞാനിത് ചെയ്തു, ഞാനിത് ചെയ്തു. ഞാൻ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ദൈവം ചെയ്യുന്ന അല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അവൻ ഉണ്ടാക്കിയെടുക്കുന്നതാണ്, ഇത് രക്ഷിക്കപ്പെട്ടതിന് ശേഷം ഇത് ചെയ്യാം അല്ലേ. ഈ വ്യക്തി രക്ഷിക്കപ്പെടുന്നതിന് മുമ്പാണ്, ഇല്ലെങ്കിൽ പരീശൻ നീതീകരിക്കപ്പെടുന്നതിന് മുമ്പാണ്. നീതീകരിക്കപ്പെട്ടവൻ വിചാരിക്കുകയാണ് വിശുദ്ധ ജീവിതം ഈ സംതിങ് ഐ നീഡ് ടു പ്രൊഡ്യൂസ്. ആ പ്രൊഡ്യൂസ് ചെയ്യുന്നതിനെല്ലാം നമ്മുടെ പ്രൊഡക്റ്റിലെല്ലാം നമ്മുടെ ഒരു മാർക്ക് കാണും. ഈ ISI മാർക്ക് എന്ന് പറഞ്ഞതുപോലെ ഐ എന്ന് പറയുന്ന മാർക്ക് കാണും, ആൾക്കാർക്ക് തിരിച്ചറിയാൻ കഴിയും. ഈ വ്യക്തി പക്ഷെ ജഡീകൻ മറ്റേപോലെ ലോകപരമായിട്ട് ജീവിക്കുന്നവനല്ല, അവൻ പറഞ്ഞിരിക്കുന്ന പോലത്തെ അന്യായം ചെയ്യുന്നവനല്ല, പാപം പ്രാക്ടീസ് ചെയ്യുന്നവനല്ല, ഇതൊക്കെയല്ല എങ്കിലും ഇവൻ വിശുദ്ധി ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുന്നവനാണ്. കർത്താവ് വേറൊരു ഉപമയും പറഞ്ഞു, മറ്റായ ലൂക്കോസിനുശേഷം 15-ാം അധ്യായം, 15-ാം അധ്യായത്തിൽ രണ്ട് മക്കളുടെ ഉപമ. ഒരുവൻ മുടിയനായ പുത്രൻ, നമ്മൾ പറയുന്ന ദൂതപുത്രൻ. രണ്ടാമത്തേത് ദൈവത്തിന്റെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന നല്ല പുത്രൻ. ആ നല്ല പുത്രന്റെ പ്രശ്നം അവിടെ പറഞ്ഞിരിക്കുകയാണ്. അവൻ പറയാണ് അതിന്റെ 28-ാം വാക്യം, 29-ാം വാക്യം, അവൻ അപ്പനോട് ഇത്ര കാലമായി ഞാൻ നിന്നെ സേവിക്കുന്നു, നിന്റെ കൽപ്പന ഒരിക്കലും ലംഘിച്ചിട്ടില്ല, എന്നാൽ ചങ്ങാതികളുമായി ആനന്ദിക്കേണ്ടതിന് നീ ഒരിക്കലും ഒരാട്ടിൻകുട്ടിയെ തന്നിട്ടില്ല. രണ്ടു വാക്യത്തിനിടയ്ക്ക് ഇവനും 3 പ്രാവശ്യം ഞാൻ എനിക്ക് എന്ന് പറയുന്നുണ്ട്. കാരണം ഞാനിതൊക്കെ ചെയ്യുന്നു, ഞാനിതൊന്നും ചെയ്യുന്നില്ല. അവനും എൻജോയ് ചെയ്യണമെന്നാക്കുന്നുണ്ട്. ദൈവത്തിന്റെ സന്നിധിയിലുള്ള റിയൽ എൻജോയ്മെന്റ് അല്ല അവനും എൻജോയ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ടും പിശാചിന്റെ വഞ്ചനയാണ്. എന്നാൽ റിയലായിട്ടും കർത്താവ് ആഗ്രഹിക്കുന്ന വിശുദ്ധ ജീവിതം എന്ന് പറയുന്നത് കർത്താവ് നമ്മൾ കൂടി ചെയ്തെടുക്കുന്നതാണ്. അതുകൊണ്ടാണ് യേശുക്രിസ്തു പറഞ്ഞത് എന്നിൽ വസിപ്പിൻ, ഞാൻ നിങ്ങളിലും വസിപ്പിൻ. കൊമ്പ് മുന്തിരിവള്ളിയിൽ വസിക്കാതെ അതിന് സ്വയമായി കായ്ക്കാൻ കഴിയാത്തതുപോലെ നിങ്ങൾക്ക് എന്നെ കൂടാതെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. ഞാൻ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സഭയെപ്പറ്റി പറഞ്ഞിട്ടാണ് തുടങ്ങിയത്. ഈ രണ്ട് രീതിയിൽ സഭ തെറ്റിപ്പോവാൻ സാധ്യതയുണ്ട്. ലോകമയത്തിൽ മുഴുകുന്ന ലോകത്തിനു വേണ്ടി ജീവിക്കുന്ന, ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്ന, പാപം പ്രാക്ടീസ് ചെയ്യുന്ന ജഡീകരായിട്ടുള്ള കൂട്ടർ. അവർ വിചാരിക്കുകയാണ് ഇതൊന്നും സീരിയസ് അല്ല. അവർക്കൊരിക്കൽ മനസ്സിലാകും അത് സീരിയസ് ആയിരുന്നു എന്ന്. ദൈവം വിളിച്ചതും ദൈവത്തിന്റെ ഉദ്ദേശവും ഇതായിരുന്നു എന്ന് ഒരിക്കൽ മനസ്സിലാകും. രണ്ടാമത്തെ കൂട്ടർ വിശുദ്ധരാവാൻ വേണ്ടിയിട്ട് സെൽഫിൽ, സെൽഫ് റൈച്ചസ് ഫാരസീസ് ആയി, അവർ ഉള്ളിൽ നിന്ന് ജഡത്തിന്റെ തന്നെ വേറൊരു ഫോമിൽ ഈ കാര്യങ്ങൾ ചെയ്യുന്നു. ഇതെങ്ങനെയാണ് നമുക്ക് മനസ്സിലാവുന്നത്? എങ്ങനെയാണ് ദൈവത്തിന് ഇതിൽ നിന്ന്, ഇതിൽ നിന്ന് എങ്ങനെയാണ് റിയൽ ഒരു വിടുതലുണ്ടാവുന്നത്? ദൈവനം പറഞ്ഞിരിക്കുന്ന രണ്ടു മൂന്ന് കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ ജഡത്തിന്റെയും ആത്മാവിന്റെയും കാര്യങ്ങളെ വ്യക്തമായിട്ട് ദൈവത്തിന്റെ വചനമാണ് നമ്മളെ ഡിവൈഡ് ചെയ്യുന്നത് അല്ലെ. എബ്രായലേഖനത്തിൽ ദൈവത്തിന്റെ വചനത്തെ പറ്റി പറയുന്ന വാക്യം എബ്രായലേഖനം നാലാമത്തെ അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം. ദൈവിക സ്വസ്ഥതയിൽ ഒരു വ്യക്തി പ്രവേശിക്കുന്നത് എങ്ങനെയാണ്? കർത്താവുള്ള ആത്മാവിന്റെ കൂട്ടായ്മയിലെ ഒരു വ്യക്തി എങ്ങനെയാണ് ആവുന്നതെന്ന് പറഞ്ഞിട്ട് പറയാണ്, ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യമുള്ളതായി, ഇരുവാഴ്ചലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധിവഞ്ചുകളെയും വേർപിടിക്കുന്നത് വരെ ചുളച്ചിരുന്നു, ഹൃദയത്തിലെ ചിന്തനകളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതാണ്. പിയേഴ്സിംഗ് ആസ് ഫാർ ആസ് ദ ഡിവിഷൻ ഓഫ് സോൾ ആൻഡ് സ്പിരിറ്റ്. ദൈവത്തിന്റെ സന്നിധിയിൽ, കർത്താവിന്റെ മുമ്പിൽ നിങ്ങൾ ചെന്ന് നിൽക്കുമ്പോൾ, ദൈവവചനത്തിന്റെ മുമ്പിൽ റിയലായിട്ട് നിങ്ങൾ നിൽക്കുമ്പോൾ, ദൈവത്തിന്റെ വചനം നിങ്ങളെ സ്കാനിംഗ് റിപ്പോർട്ടിൽ കൂടി കടത്തിവിട്ട് പറയും, യു ആർ എ സോളിഷ് മാൻ. നീ ചെയ്യുന്നത് ജഡത്തിന്റെ ഒരു വേറൊരു ഫോമിലുള്ള വിശുദ്ധിയാണ്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ചെയ്യുന്നതല്ല. എന്ത് സംഭവിക്കണം? ദൈവവചനം വ്യക്തമായിട്ട് കേൾക്കണം. അപ്പൊ മനസ്സിലാവും, കർത്താവേ എനിക്ക് ഇതൊന്നും ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നതല്ല. ഈ സ്മെല്ലില്ലാത്ത യഥാർത്ഥത്തിലുള്ള കർത്താവ് ചെയ്യുന്ന ഇത് ഒരു ദിവസം കൊണ്ടോ രണ്ടു ദിവസം കൊണ്ടോ ഒന്നും നടക്കുന്ന ഈ സ്മെല്ല് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും. പക്ഷെ ഇത് കർത്താവിനോട് കൂടി നമ്മൾ വടക്കും തോറും, കർത്താവ് നമ്മൾ കൂടി ചെയ്യുന്നത് മനസ്സിലാവുകയും അത് ചെയ്യുകയും ചെയ്യും തോറും ഇത് മാറിക്കൊണ്ടിരിക്കും. അങ്ങനെ മാത്രമേ ഒരു വ്യക്തിക്ക് യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ പദ്ധതി തേക്കാൻ പറ്റൂ. രണ്ടാമത് ദൈവം എന്ത് ചെയ്യുന്ന അറിയാമോ? ദൈവം ചില സാഹചര്യങ്ങൾ കൂടി കടത്തിവിടും. ദൈവം ഡിസിപ്ലിൻ ചെയ്യും. ദൈവം പല പല സാഹചര്യങ്ങളിൽ കൂടി കടത്തിവിട്ടിട്ട് ഇവന്റെ ജഡത്തിന്റെ പൂർണ്ണമായിട്ടുള്ള ബലഹീനത ഇവന് ബോധ്യപ്പെടുത്തും. ഈ രണ്ട് കാര്യങ്ങളാണ് മെയിനായിട്ട് നടക്കുന്നത്. ആ സാഹചര്യങ്ങളിൽ കർത്താവിന്റെ ഇഷ്ടം ഇതാണെന്ന് മനസ്സിലാക്കി ക്രൂശ് എടുത്ത് കർത്താവിനെ അനുഗമിക്കാനായിട്ട് ഒരു വ്യക്തി തീരുമാനിക്കുമ്പോൾ അവന്റെ ജീവിതത്തിൽ യഥാർത്ഥത്തിലുള്ള ദൈവത്തിന്റെ വചനപ്രകാരമുള്ള വിശുദ്ധി ഉണ്ടാവും. ഇത് രണ്ടിടത്തും നടക്കാതെ ഇരിക്കാം. ദൈവവചനം നിങ്ങളെ സ്കാൻ ചെയ്യാം. ദൈവവചനം സ്കാൻ ചെയ്തിട്ട് നിങ്ങൾ കേട്ട് 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 ഇതൊന്നും അനദർ മെസ്സേജ് എന്ന് പറഞ്ഞു പോകാം. അടുത്ത ദിവസവും അടുത്ത ആഴ്ചയും നിങ്ങളുടെ ജീവിതത്തിൽ വ്യത്യാസം ഉണ്ടാവണമെന്നില്ല. രണ്ടാമത് ദൈവം നിങ്ങളെ പല പല സാഹചര്യങ്ങളിൽ കൂടി കടത്തിവിടുന്നു, പല പല ബുദ്ധിമുട്ടുകളിൽ കൂടി കടത്തിവിടുന്നു. സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട്, രോഗങ്ങൾ, ഇല്ലെങ്കിൽ വേറെ ചില ജോലിയിലുള്ള ബുദ്ധിമുട്ട്, ഇതിന്റെ എല്ലാം കടത്തിവിടുമ്പോഴും ദൈവത്തിന്റെ ഉദ്ദേശം നിന്റെ ജഡത്തിന്റെ റിയൽ ശക്തി എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അവിടെയും ദൈവത്തോട് റിബല്യ ചെയ്തിട്ട് ദൈവത്തിന്റെ സ്വസ്ഥത, ഇവിടെ എബ്രായലേഖനം വായിച്ചു കഴിഞ്ഞാൽ ദൈവിക സ്വസ്ഥതയിൽ പ്രവേശിക്കുന്നതിനെയാണ്, കനാനിൽ പ്രവേശിക്കുന്നതിനെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. എന്താ ഇസ്രായേൽ മക്കൾക്ക് അത് പറ്റിയത്? ഇസ്രായേൽ മക്കൾ രക്ഷിക്കപ്പെട്ടവരായിരുന്നു, കുഞ്ഞാന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരായിരുന്നു. അവർ ജലത്തിൽ കൂടി സ്നാനപ്പെട്ട് അവരുടെ പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളഞ്ഞവരായിരുന്നു. അവർ കനാനിലേക്ക് കടക്കാതിരുന്നതിന്റെ തടസ്സം എന്തായിരുന്നു? അവർ ദൈവത്തിന്റെ ഡിസിപ്ലിൻ്റെ സ്കൂളായിട്ടുള്ള മരുഭൂമിയിൽ കറങ്ങി 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 40 വർഷം എന്ന് കറങ്ങിയിട്ട് ഒന്നും പഠിക്കാത്തവരായിട്ട് അവർ അവിടെ തന്നെ മരിച്ചു. ഇതൊരു ദൃഷ്ടാന്തമായിട്ട് പറഞ്ഞിട്ട് പറയാണ്, ദൈവിക സ്വസ്ഥതയിൽ ഒരു വ്യക്തി പ്രവേശിക്കണമെങ്കിൽ ദൈവത്തിന്റെ വചനം ആ വ്യക്തിയെ ഡിവൈഡ് ചെയ്യുമ്പോൾ ദൈവം കൊടുത്തിവിടുന്ന സ്കൂൾ ഓഫ് ട്രയൽസ് ആ വ്യക്തി ദൈവത്തിന്റെ സ്വഭാവം വെളിപ്പെടുത്തുന്നവരായി തീരാം. ആവണോ നിർബന്ധമില്ല, അതാണ് ഞാൻ പറഞ്ഞത്. ഇതൊക്കെ ഓപ്പർച്യൂണിറ്റീസ് മാത്രമാണ്. അപ്പൊ ഞാൻ പറഞ്ഞത് തിരിച്ചു വരട്ടെ. അൾട്ടിമേറ്റ്ലി ദൈവത്തിന്റെ ഉദ്ദേശം എഫേസ്യലേഖനം പറയാണ്, ദൈവം യേശുക്രിസ്തു മരിച്ചത് തനിക്ക് വേണ്ടി ഒരു സഭയെ വിശുദ്ധയും നിഷ്കളങ്കയുമായി കർത്താവിന്റെ സന്നിധിയിൽ തേജസ്സോടെ മുൻനിർത്താനായിട്ട് ഒരു സഭ. അത് ചെറിയ കൂട്ടമാണെങ്കിലും വിഷയമൊന്നുമില്ല. ഇനി രണ്ടുപേരെ ഉള്ളെങ്കിലും മൂന്നുപേരെ ഉള്ളെങ്കിലും ദൈവത്തിന് ചെറിയ കൂട്ടമായാലും മതി. ഇനി വലിയ കൂട്ടം വിശുദ്ധരായില്ലെങ്കിൽ ദൈവം ചെറിയ കൂട്ടത്തിൽ കൂടി ആ പണി ചെയ്യും. അത് ദൈവത്തിന്റെ പദ്ധതി തകരുകയൊന്നുമില്ല. എന്നാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിൽ നടക്കത്തില്ല. അവസാനം വെളിപാട് ഉത്സവത്തിൽ ദൈവസഭയെ കാണുന്നത് വെളിപാട് ഉത്സവം 19-ാമത്തെ അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യത്തിൽ 19:7 പറയാണ്, കുഞ്ഞാടിന്റെ കല്യാണം വന്നുവല്ലോ, അവന്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. അവിടെ പറയാണ്, അവൾക്ക് ശുദ്ധവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിക്കുവാൻ കൃപ ലഭിച്ചിരിക്കുന്നു. ആ വിശുദ്ധ വസ്ത്രം, വിശേഷ വസ്ത്രം വിശുദ്ധന്മാരുടെ നീതിയേർപ്പാട് തന്നെ. വിശുദ്ധന്മാരുണ്ടാക്കിയെടുത്ത നീതിയുടെ വസ്ത്രമല്ല, ദൈവത്തിന്റെ കൃപയാൽ, ദൈവത്തിന്റെ റൈച്ചസ്നെസ് ആണ്. നീതി എന്ന് പറയുന്നത് ദൈവമാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. റൈച്ചസ്നെസ് ഇസ് എ പ്രൊഡക്ട് ഓഫ് ഗോഡ്, പരിശുദ്ധാത്മാവിന്റെ ഫലമാണ്. അങ്ങനെ നീതിയുടെ വസ്ത്രം ധരിച്ച ഒരു സഭയെ അവസാനം കാണുക. വേറൊരു കൂട്ടരെ അവസാനം കാണുന്നുണ്ട്, പർപ്പിളിൽ ചുമന്ന പുറമെ മദ്യചഷമൊക്കെ പിടിച്ച് ഗ്രേറ്റ് ഈസ് ബാബിലോൺ എന്ന് പറയുന്ന ഒരു കൂട്ടരുണ്ട്. ദൈവത്തിന്റെ ആഗ്രഹം, ദൈവത്തിന്റെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള പർപ്പസ് ദൈവസഭ വിശുദ്ധയും നിഷ്കളങ്കവുമായി ദൈവത്തിന്റെ സ്ഥലക്കാണ്. ആ വാക്യം വായിച്ചിട്ട് നമുക്ക് എഫേസ്യ ലേഖനം അതിന്റെ 3-ാമത്തെ അധ്യായത്തിന്റെ 5-ാമത്തെ അധ്യായം 5-ാമത്തെ അധ്യായത്തിന്റെ 26-27 വാക്യങ്ങൾ അവിടെ പ്രണാവൻ അവിടെ വചനത്തോടുകൂടിയ ജലസ്നാനത്താൽ വെടിപ്പാക്കി വിശുദ്ധീകരിക്കേണ്ടതിനും കറ ചുളുക്കം മുതലായവ ഒന്നുമില്ലാതെ സഭയെ ശുദ്ധയും നിഷ്കളങ്കയുമായി തനിക്ക് തന്നെ തേജസ്സോടെ നിർത്തേണ്ടതിന് തന്നെത്താൻ അവർക്കു വേണ്ടി ഏൽപ്പിച്ചു വിട്ടു. നമ്മൾ ചിന്തിച്ചു നോക്കേണ്ടത് ഇത് നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നുണ്ടോ എന്നുള്ളതാണ്. നിങ്ങൾ എന്തൊക്കെ എക്സ്റ്റേണലായിട്ട് എവിടൊക്കെ എന്തൊക്കെ ചെയ്തു, എത്ര വിശുദ്ധനാണോ, എന്തൊക്കെ ചെയ്യുന്നില്ല എന്നുള്ള ലിസ്റ്റല്ല ജീവിതം ചോദിക്കുന്നു. ദൈവം ആഗ്രഹിക്കുന്ന റിയൽ ആയിട്ടുള്ള ഫലമായിട്ടുള്ള വിശുദ്ധീകരണം നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നുണ്ടോ? അത് നടക്കാനായിട്ട് ദൈവം നമ്മളെ സഹായിക്കട്ടെ.
വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം, വരുവതിൻ താമസം ഏറെയില്ല. തന്റെ